السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهدر مالك കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് നൂല് അല്ലെങ്കിൽ വളയങ്ങൾ അതുപോലുള്ള വസ്തുക്കൾ പരീക്ഷണം അകറ്റുന്നതിനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി അണിയുന്നത് ശിർക്കിൽപ്പെട്ടതാണ് എന്ന അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. എന്തിനാണ് തൗഹീദിന്റെ ഇനങ്ങൾ പറയുന്നതിന് മുമ്പ് ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്, അതിലടങ്ങിയ തത്വം എന്താണ്, പിന്നെ ഹൽഖത്ത് ഹൈത്ത് അതുപോലുള്ളവ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഷിർക്കുൽ അഷിർക്കുൽ അസ്ഗർ ചെറിയ ഷിർക്കിൽപ്പെട്ടതായിത്തീരുന്നത്, ചെറിയ ഷിർക്ക് എപ്പോൾ വലിയ ഷിർക്കായി തീരും എന്നീ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ ഈ പുസ്തകത്തിന്റെ കിതാബ് തൗഹീദിന്റെ 10-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഈ അധ്യായത്തിൽ ആദ്യമായി കൊടുത്തിട്ടുള്ള ആയത്ത് സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്താണ്. ഖൗലുല്ലാഹി തആല ഖുൽ അഫറായിതും മാ തദഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി. ഖുൽ, നബിയെ പറയുക, അഫറായിത്തും മാ തദഊന മിൻ ദൂനില്ലാഹി, അഫറായിത്തും, അറായിത്ത അല്ലെങ്കിൽ അറായിത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയിച്ചു തരിക അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ. അഫറായിത്തും മാ തദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ എന്തിനോട് ദുആ ചെയ്യുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയിച്ചു തരിക. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, ഇൻ അറാദനി, അല്ലാഹു എന്നെ ഉദ്ദേശിച്ചാൽ, ബിദുർരിൻ വല്ല ബുദ്ധിമുട്ടും കൊണ്ട്, എന്നാൽ എനിക്ക് വല്ല ബുദ്ധിമുട്ടും വരുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹൽ ഹുന്ന, ഹൽ ആണോ, ഹുന്ന അവ, ഹിയ എന്നാണ് അത് അതിന്റെ ബഹുവചനാണ് ഹുന്ന, ഹൽ ഹുന്ന അവയാണോ, അതായത് നിങ്ങൾ എന്തിനോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവയാണോ, കാശിഫാത്തു, കശഫ എന്നാൽ നീക്കുക വെളിപ്പെടുത്തുക, കാശിഫാത്തു ദുർരിഹി, അല്ലാഹു എനിക്കുണ്ടാക്കാൻ ഉദ്ദേശിച്ച ദുർറിനെ, ബുദ്ധിമുട്ടിനെ നീക്കുന്നവയാണോ അവ, ഹൽ ഹുന്ന അവയാണോ, കാശിഫാത്തു നീക്കിത്തരുന്നവയാണോ, ദുർരിഹി അല്ലാഹു ഉദ്ദേശിച്ച ബുദ്ധിമുട്ടിനെ നീക്കുന്നവയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ. ഖുൽ, നബിയെ ചോദിക്കുക, അഫറായിത്തും
പിന്നെ നിങ്ങൾ കാണുന്നുവോ, നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക, മാ തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയാണോ? അവിടെ ഒരു ആ എന്നുള്ള ചോദ്യമുണ്ട്. അറായിത്തും, നിങ്ങൾ കാണിച്ചു തരിക അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവോ, മാ തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവ അവയാണോ? എന്താണോ? ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ, അറാദ ഉദ്ദേശിച്ചു, അറാദനീ അറാദനീയ ബിദുറിൻ, എനിക്ക് വല്ല ബുദ്ധിമുട്ടും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കളാണോ, ഹൽ ഹുന്ന അവയാണോ, കാശിപാത്തു, കശപ എന്നാൽ നീക്ക്, കാശിപ കാശിപത്ത് അതിന്റെ ബഹുവചനം, കാശിപാത്ത് നീക്കുന്നവയാണോ, ദുരിഹി അവന്റെ, അതായത് അള്ളാഹുവിന്റെ, അള്ളാഹു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ബുദ്ധിമുട്ടിനെ നീക്കുന്നവയാണോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ, അതിനെക്കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക. ഇതാണ് സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനായി അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഈ ആയത്തിന്റെ തുടക്കം നമുക്കറിയാം, നേരത്തെ വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി. നിങ്ങളെ കോപ്പിയിൽ ഈ ആയത്ത് മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖുൽ അഫറഅയ്തും തൊട്ടാ ഖുൽ അഫറഅയ്തും മുതലല്ലേ? അപ്പൊ അതിന്റെ മുമ്പുള്ള ഇതാണ് ഇത്. വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വല്ല അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നബിയെ അവരോട് ചോദിക്കുകയാണെങ്കിൽ, ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹ് തീർച്ചയായും അല്ലാഹു ആണെന്ന് അവർ പറയും. അപ്പൊ ഇതാരോടുള്ള ചോദ്യ? മക്കയിലെ മുശ്രീഖുകളോട് നിങ്ങൾ ആരെയാണ് ആകാശവും ഭൂമിയും ഒക്കെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് മക്കയിലെ മുശ്രീഖുകളോട് ചോദിച്ചാൽ മക്കയിലെ മുശ്രീഖുകൾ പറയും എന്താണ്? അള്ളാഹു തന്നെയാകുന്നു അവ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ആ കാര്യം അവർ അംഗീകരിക്കുന്നു. സൃഷ്ടാവ് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചാൽ പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? ഇബാദത്ത് ആർക്ക് സമർപ്പിക്കണം? ദുആ ആർക്ക് നൽകണം? ആ സൃഷ്ടാവിന് നൽകണം. അതവർ നൽകുന്നില്ല. അപ്പൊ റുബൂബിയത്ത് അവർ അംഗീകരിക്കുന്നു. ഈ റുബൂബിയത്ത് അംഗീകരിച്ച ആളുകളോട് അടുത്ത ചോദ്യം ചോദിക്കാനാണ് അള്ളാഹു നബിയോട് കൽപ്പിക്കുന്നെന്താ? അതാണ് ഇവിടെ കൊടുത്ത്. ഉൽ ഖാലിഖ് അള്ളാഹുവാണ്, റബ്ബ് അള്ളാഹുവാണ് എന്ന് അവർ അംഗീകരിക്കുന്നുവെങ്കിൽ നബിയെ ചോദിക്കുക, അഫറായിത്തും മാ തദ്ഊന മിൻ ദൂനില്ല, ഈ റബ്ബിനെ അല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിന് പുറമെ വേറെ പലതിനെയുമാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അവയാണോ, എന്താണോ? ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ, അള്ളാഹു വല്ല ഉപദ്രവം വരുത്താൻ എനിക്ക് ഉപദ്രവം വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, നിങ്ങൾ എന്തിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവ അള്ളാഹു ഉദ്ദേശിച്ച ഉപദ്രവത്തെ തടയുമോ, തടയാൻ അവക്ക് സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു നോക്കുക. അപ്പൊ എന്താ ഇസ്ലാം? റബ്ബ് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഉപദ്രവങ്ങളെ നീക്കാൻ കഴിവുള്ളവനും ആരാണ്? ആരാ? അള്ളാഹുവാണ്. അപ്പൊ ഇവിടെ ഈ ആയത്ത് പിന്നെ ഉപദ്രവങ്ങൾ നീക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പൊ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അതിന് കഴിയുമോ? എന്താ ഉത്തരം? കഴിയുകയില്ല. അപ്പൊ ഉപദ്രവം നീക്കാൻ കഴിയുന്നവൻ ആരാ? അള്ളാഹുവാണ്. ഇവിടെ ഇതിന്റെ ഹെഡിങ് എന്താ? വളയങ്ങൾ അല്ലെങ്കിൽ നൂല് അതുപോലുള്ള സാധനങ്ങൾ എന്തിനു വേണ്ടി ധരിക്കുക? ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, ബലാഇനെ പരീക്ഷണത്തെ, ബുദ്ധിമുട്ടിനെ, പ്രയാസത്തെ നീക്കാനോ അല്ലെങ്കിൽ വരുന്നതിനെ തടയാനോ, വന്നതിനെ നീക്കാൻ അല്ലെങ്കിൽ വരുന്നതിനെ തടയാൻ, ഇതിനു വേണ്ടി ഇത്തരം വസ്തുക്കൾ ധരിക്കുക, അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ ഈ ആയത്ത് നിന്ന് എന്ത് കിട്ടി? ഉപദ്രവങ്ങളെ തടുക്കാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുവോ അവക്കൊന്നും ഉപദ്രവങ്ങൾ നീക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ എന്തിനാണ് ഇപ്പൊ ഈ ആയത്ത് ഇവിടെ കൊടുത്തത്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾക്കൊന്നും ഉപദ്രവത്തെ നീക്കാൻ സാധ്യമല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണെന്ത്? ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കളെക്കാൾ ആരാധ്യ വസ്തുക്കളെക്കാൾ ആരാധ്യന്മാരെക്കാൾ ചെറുതാണ് ഈ വളയവും നൂലും ഐക്കല്ലും മേലസും ഒക്കെ. അപ്പൊ അവക്കെന്തിന് സാധിക്കുകയില്ല? ഉപദ്രവങ്ങൾ നീക്കാൻ സാധിക്കുകയില്ല. മറ്റന്നാളിലെ വലുത് നീക്കാൻ കഴിയെങ്കിൽ അവർക്കാണ്, ഔലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും പ്രവാചകന്മാർക്കും മലക്കുകൾക്കും ഒക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഉപദ്രവങ്ങൾ നീക്കാൻ കഴിയേണ്ടത്. അവർക്കതിന് സാധ്യമല്ലെങ്കിൽ പിന്നെ ഈ നൂലിനും വളയത്തിനും ഐക്കല്ലിനും മേലസിനും ഈ ചെമ്പിന്റെ തകിടിനും ചെമ്പിനും തകിടിനും എന്ത് ചെയ്യാൻ കഴിയില്ല? ഉപദ്രവങ്ങൾ നീക്കാൻ സാധ്യമല്ല. അപ്പൊ വരെ വിശ്വാസം എന്താ? ഇത് കിട്ടിയാൽ എന്ത് നീങ്ങും? ഉപദ്രവം നീങ്ങും. അപ്പൊ ഉപദ്രവം നീക്കാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. അപ്പോ ഈ ഒരു ഉദ്ദേശത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഇത്തരം വസ്തുക്കൾ അണിയുക എന്ന് പറയുന്നത് തൗഹീദിന്റെ വിരുദ്ധമാണ്. തൗഹീദിന് വിരുദ്ധമാകുക എന്നാൽ എങ്ങനെ വിരുദ്ധമാകുന്നുള്ള ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദിച്ചിട്ടുണ്ട്. പൂർണ്ണതയ്ക്ക് വിരുദ്ധമായതുണ്ട്, അസലിന് വിരുദ്ധമായതുണ്ട്. അസലിന് വിരുദ്ധമായതാണ് എന്ത്? വലിയ ശിർക്ക്. പൂർണ്ണതയ്ക്ക് വിരുദ്ധമായതാണ് ചെറിയ ശിർക്ക്. ഇനി ഇവിടെ കുൽ അഫറഅയ്തും, കുൽ അറഅയ്തും എന്നല്ല, പിന്നെ അതിനകത്ത് ഒരു ഫണ്ട്. ഓ അറഅയ്തല്ലദീ യുകദ്ദിയു ബിദ്ദീൻ, അതുപോലാണ് ചോദ്യം ഇവിടെ. പക്ഷെ അതിന്റെ എടുക്കുന്നുണ്ട് ഒരു ഫാ ചേർത്തുണ്ട്. കുൽ അഫറഅയ്തും, ഈ ഫാ എന്നുള്ളത് ഇവിടെ എന്തിനാണ്? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് അത്ഫിന് വേണ്ടിയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അത്ഫും അത്ഫിനെയൊക്കെ പറഞ്ഞു അല്ലെ, ഒന്നിനെ മറ്റൊന്നിനോട് ചേർക്കുക, കൂട്ടി ബന്ധിപ്പിക്കുക. അപ്പോ ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാനാണ് അത്ഫിന് വേണ്ടിയാണ് ഇവിടെ ഫാ. അപ്പോ ഫാ എന്നുള്ളത് ആത്തിഫാണ്, ആത്തിഫത്താണ്, അത്ഫിന് വേണ്ടി വന്നതാണ്. ഇനി അത്ഫിന് വേണ്ടി വന്ന ഫാ അതിന്റെ മുമ്പെന്തുണ്ട്? ആ എന്നൊരു ചോദ്യമുണ്ട്. അറഅയ്തും അതിന്റെ അടുക്കാണ് ഫാ വന്നിട്ടുള്ളത്. ആ എന്നുള്ളത് ചോദ്യമാണ്, കണ്ടില്ലേ? അഫറഅയ്തും, ആ ആണോ? അപ്പൊ ഈ ഫാ രണ്ട് നിലക്ക് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ആത്തിഫത്താൻ. എന്തിന്? അവിടെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കളയപ്പെട്ടുപോയ ഒരു വാചകമുണ്ട്. ആ വാചകത്തോട് കൂട്ടിഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? വാ ഒക്കെ ചേർക്കുന്നത് പോലെ ഫാ എന്നുള്ളത് അത്ഫിന് വേണ്ടി ചേർത്തതാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന്റെ ആദ്യ ഭാഗത്തുള്ള ആയത്ത് എന്താ? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാര് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ആരാണ്? അല്ലാഹുവാൻ. എന്നിട്ടാണ് പിന്നെ ഈ വാചകം വരുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അവൻ തന്നെയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ തിരിയുന്നു. അപ്പൊ അള്ളാഹ് ചോദിക്കാൻ, നിങ്ങൾ ഇക്കാര്യം അംഗീകരിക്കുകയും എന്നാൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണോ? ഇവിടെ രണ്ട് സംഗതിയുള്ളത്. ഒന്നെന്താ? ഒന്ന്, റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നു, സൃഷ്ടാവ് അല്ലാഹു ആണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ? അതോടൊപ്പം എന്തും ചെയ്യുന്നുവോ? എന്താ പിന്നോട് ചെയ്യുന്ന പണി? അതിന് വിരുദ്ധമായതാണ്. അതെന്താ? റുബൂബിയത്ത് അംഗീകരിച്ചവൻ എന്ത് ചെയ്യണം? ഉലൂഹിയത്ത് അംഗീകരിക്കണം. അപ്പോൾ അവിടെ റുബൂബിയത്ത് അംഗീകരിക്കുന്നു, റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉലൂഹിയത്ത് അംഗീകരിക്കാതെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുകയാണോ? അതാണ് അവിടെ. അപ്പൊ എന്താ ഈ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ അവരുടെ ഇഖ്റാറുണ്ട്. അതെന്താ? റുബൂബിയത്തിനെ അവർ അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുക എന്ന കാര്യത്തെ, പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണ്? ഉലൂഹിയത്തിനെ നിഷേധിക്കുക. ഈ രണ്ട് വാചകങ്ങളെയും കൂട്ടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എന്ത് ചേർത്തിട്ടുള്ളത്? ഫാ ചേർത്തിട്ടുള്ളത്. അപ്പൊ എന്തായി? അത് അത്ഫിന് വേണ്ടിയാണ്. രണ്ടാമത്തെ സംഗതി അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യാഖ്യാനം, അവിടെ ഫാ എന്നുള്ളത് തർത്തീബിയ, ഫാ തർത്തീബിയ. എന്താ തർത്തീബിയ എന്നാൽ? ആദ്യം പറയേണ്ടത് ആദ്യം പറയാ, പിന്നെ അതിനോട് അനുബന്ധിച്ച് പിന്നെ രണ്ടാമത് പറയേണ്ട വിഷയം ക്രമത്തിൽ പറയുക. തർത്തീബ് എന്നുള്ളത് ക്രമം. അപ്പൊ തർത്തീബിയ ക്രമത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എന്ത് ചേർത്തിട്ടുള്ളത്? ഫാ ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. ഒന്ന് അത്ഫിന് വേണ്ടിയാണ്, അത് നേരത്തെ പറഞ്ഞു എന്താന്നുള്ളത്. രണ്ടാമത്തേത് എന്താണ്? ഫാ തർത്തീബിയയാണ്, തർത്തീബിനു വേണ്ടിയുള്ള ഫാ ആണ് എന്ന് ചില പണ്ഡിതന്മാർ സ്വീകരിക്കുന്നു. അങ്ങനെ വരുമ്പോ അതിന്റെ ഉദ്ദേശം എന്താ? തർത്തീബിയാണ് എന്ന് പറയുമ്പോ എന്തായി? ആദ്യം പറഞ്ഞ ആകാശങ്ങളും ഭൂമികളും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവോ? എന്നാൽ പിന്നെ നിങ്ങളൊന്ന് പറയൂ. ഉണ്ടോ? ആദ്യം പറഞ്ഞതിന് ശേഷം ആദ്യം അംഗീകരിക്കുന്നു, എന്നാൽ പിന്നെ. അപ്പൊ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവണം? നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഷയത്തിൽ എന്തില്ല, യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നിങ്ങളത് അംഗീകരിക്കുന്നുവോ? എന്നാൽ പിന്നെ നിങ്ങളൊന്ന് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കാൻ കഴിയുന്നവയാണോ? അപ്പൊ എന്തായി? അംഗീകരിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷം അംഗീകരിക്കാത്ത വിഷയത്തിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഒരു തർത്തീബുണ്ട്. ആ അംഗീകരിക്കുന്ന വിഷയം എന്താ? റുബുബിയത്ത്. അപ്പൊ റുബുബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അല്ലേ അഖൂലുന്നല്ലാ, അള്ളാഹുവാണ് എന്നവർ പറയും. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് പറയൂ. അതാണ് അറായിത്ത, അല്ലെങ്കിൽ അറായിത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയിച്ചു തരിക, നിങ്ങൾ എന്നോടൊന്ന് പറയൂ. അഖ്ബിറൂനി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതാ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നാൽ പിന്നെ നിങ്ങളൊന്ന് പറയൂ എന്നോട്. എന്ത്? നിങ്ങൾ ഈ സൃഷ്ടാവിനെ വിട്ട് എന്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, അവ അള്ളാഹു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഒരു വിപത്തിനെ തടയാൻ അവക്ക് സാധിക്കുമോ? അപ്പൊ ഇത് ഖുർആന്റെ ഒരു ശൈലി കൂടിയാണ്. എന്ത്? അംഗീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? അംഗീകരിക്കാത്ത കാര്യത്തിലേക്ക് പോവുക. അതാണ് ഇവിടെ ആ ഫ എന്നതിനെ സംബന്ധിച്ചുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം. ഇനി അപറായിത്തും മാ തദ്ഊന മിൻ ദൂനില്ല. അവിടെ തദ്ഊന എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദിച്ച പോലെ തഅബുദൂന എന്നാണ് അർത്ഥം. നിങ്ങൾ ദുആ ചെയ്യുന്നവയെ എന്ന് പറഞ്ഞാൽ മാ തഅബുദൂന, ദുആ എന്നുള്ളത് എന്താ, ഇബാദത്താണ്. അപ്പൊ മാ തദ്ഊൻ എന്ന് പറഞ്ഞാൽ മാ തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഉപദ്രവങ്ങൾ നീങ്ങാൻ, നീങ്ങിക്കിട്ടാൻ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദുആ അവക്കുള്ള എന്താണ്? ഇബാദത്താണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ എന്തിനോടെല്ലാം ദുആ ചെയ്യുന്നുവോ അവ എന്ന് പറഞ്ഞാൽ എന്തിനെയെല്ലാം ആരാധിക്കുന്നുവോ അവ, അവയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇനി തഅബുദൂന എന്ന് പറഞ്ഞാൽ, തദ്ഊന എന്ന് പറഞ്ഞാൽ തഅബുദൂന ഇബാദത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇബാദത്ത് രണ്ട് തലക്കുള്ള ഇബാദത്തുണ്ട്. ഇത് രണ്ടും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. എന്താ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വന്നെങ്കിൽ അറിയില്ല, എല്ലാം തോന്നുന്നു അല്ലേ. ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല, എഴുതിച്ചൊളി. ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല, ഇത് അഖീദിനെ നിങ്ങളൊക്കെ വിശദീകരിക്കുന്ന സംഗതിയാണ്. ദുആ ഇബാദത്താൻ, ദുആ രണ്ട് തരണ്ട്. ഒന്ന് ദുആഉൽ ഇബാദ, ആരാധനയുടെ ദുആ. രണ്ടാമത് ദുആഉൽ മസ്അല, ചോദ്യത്തിന്റെ ദുആ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ആവശ്യപ്പെടൽ, ആവശ്യപ്പെടുന്ന ദുആ. ഒന്ന് ഇബാദത്തിന്റെ, ആരാധനയുടെ ദുആ. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു വിഷയം തേടുക, ആവശ്യപ്പെടുക, ആവശ്യപ്പെടാനുള്ള ദുആ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിക്കുക. ഓ ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നേർച്ച, ഇതൊക്കെ എന്താണ്? അതിലൊക്കെ എന്തുണ്ട്? സംസ്കാരത്തിൽ ദുആല്ലേ, നോമ്പിൽ ദുആല്ലേ, ഹജ്ജിൽ ദുആല്ലേ, സക്കാത്തിൽ ദുആല്ലേ, അതിലൊക്കെ ദുആയുണ്ട്. ആ പ്രവർത്തനവും ഇബാദത്താണ്, അതോടൊപ്പം അതിൽ പ്രാർത്ഥനയും ഉണ്ട്. അപ്പൊ അതെന്താ? ദുആഉൽ ഇബാദത്താണ്, ആരാധനയാകുന്ന അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി നടത്തുന്ന ദുആയാണ്. ഇപ്പോ ഹജ്ജ് ചെയ്യുന്നത് എന്തിനാണ്? അത് അള്ളാഹു കൽപ്പിച്ച സംഗതിയാണ്. നോമ്പ് തൊലുക്കുന്നത് അള്ളാഹു കൽപ്പിച്ച സംഗതിയാണ്. അയാളടങ്ങിയ പ്രാർത്ഥന എന്താ? പഠിച്ചവനെ ഇനി കൽപ്പിച്ചത് ഞാൻ ചെയ്യുന്നു, എനിക്ക് ഇനി പ്രതിഫലം നൽകണം, എന്നെ ഇനി നരകത്ത് പ്രവേശിപ്പിക്കരുത്. അപ്പോഴൊരു ദുആ വരുന്നുണ്ട്, അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ചാണ് ചെയ്യുന്നത്, അപ്പൊ അത് ഇബാദത്തായി മാറി. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടേതായ ഒരു കാര്യം ആവശ്യപ്പെടുന്നില്ല. ശരിയല്ലേ? അപ്പൊ ആ പ്രവൃത്തി തന്നെ എന്താണ്? ഇബാദത്താണ്. അപ്പൊ അത് അതിൽ പ്രാർത്ഥന വരുന്നുണ്ട്, അതുകൊണ്ടാണ് ദുആഉൽ ഇബാദ എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ലാതെ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി, ഇപ്പൊ രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് ലഭിക്കാൻ, ഒന്നുകിൽ കിട്ടാനോ അല്ലെങ്കിൽ ഉപദ്രവം നീങ്ങാനോ, ഇതിനൊക്കെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യും? ദുആ ചെയ്യും. അതും ദുആയാണ്. പക്ഷേ ആ ദുആ എന്താണ്? അവിടെ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? രോഗം മാറ്റിത്തരണം, അല്ലെങ്കിൽ എന്നെ എന്റെ ഇന്ന ആവശ്യം അള്ളാഹുവിനെ നിറവേറ്റി തരണം. അപ്പൊ നമ്മുടേതായ ഒരു ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദുആ ചെയ്യുന്നത്. അതിന് അത്തരം ദുആക്കാണ് എന്ത് പറയാ, ദുആഉൽ മസ്അല. മസ്അല എന്നാ ചോദ്യം നടത്തം, ചോദ്യം നടത്തേണ്ട, വിഷയം നടത്തേണ്ട, പ്രശ്നം നടത്തേണ്ട, പല അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പൊ ദുആഉൽ മസ്അല, നമ്മുടേതായ എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അതിനാണ് എന്ത് പറയാ, ദുആഉൽ മസ്അല. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാലോ, ഇപ്പൊ നമസ്കാരമാണ്. നമസ്കാരം ചിലപ്പോൾ സുജൂദിൽ പിന്നെ അത്തഹിയാത്തിന്റെ അവസാനത്തിലൊക്കെ നമ്മളെ കാര്യങ്ങൾ പറയാം. പക്ഷേ മൊത്തത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നു. നോമ്പ് അള്ളാഹു പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രത്യേകമായൊരു ക്രമത്തിലൂടെ പോകുന്നു. അവിടെ നമ്മളൊന്നും അള്ളാഹിനോട് ചോദിക്കില്ല വിചാരിക്കുക, രോഗം മാറ്റിത്തരണം ഒന്നും ചോദിക്കില്ല. ചോദിച്ചില്ലെങ്കിൽ നോമ്പ് ശരിയല്ലേ? ആണ്. സക്കാത്ത് കൊടുക്കുന്നു, അയാൾ വേറൊന്നും അള്ളാഹിനോട് ആവശ്യപ്പെടുന്നില്ല, അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്താ? ഇത് കൊടുത്താൽ അള്ളാഹ്ക്ക് അത് കൂലിയിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും, അതുകൊണ്ടാണ് അയാൾ നൽകുന്നത്. അവിടെ വേറെ എന്റെ രോഗം മാറ്റി തരണമെന്നോ അല്ലെങ്കിൽ എന്നെ ആവശ്യം നിറവേറ്റി തരണമെന്നോ എന്നൊന്നും അയാൾ ചോദിക്കുന്നില്ല. അപ്പൊ അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പന അയാൾ ചെയ്യുന്നു, അതെന്താ? ദുആഉൽ ഇബാദത്താണ്. അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യുക എന്ന ഇബാദത്തിന്റെ ദുആയാണ്. മറ്റതോ ഇവിടെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യില്ല. ദുആഉൽ മസ്അലയിൽ എന്താണ്? നമ്മുടെ കാര്യം അള്ളാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ട്, ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല, ഇത് നമ്മുടെ ഒക്കെ പ്രവർത്തനത്തിലുണ്ടാവും. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഇത് രണ്ടും ചെയ്തിരുന്നു. എങ്ങനെ രണ്ടും ചെയ്തത്? ഓലെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് അല്ലേ, അതുപോലുള്ള മറ്റ് ആരാധനാകർമ്മങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള എന്തായത്? ദുആഉ ഇബാദയായി. പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വന്നു? ദുആഉൽ മസ്അലയും വന്നു. അപ്പൊ ഈ രണ്ട് സംഗതികളും, ദുആഉൽ ഇബാദയും ദുആഉൽ മസ്അലയും, രണ്ടും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അഫറായിത്തും മാ തദ്ഊന, നിങ്ങൾ ദുആ ചെയ്യുന്നവയെന്തോ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ എന്തു പെട്ടു? രണ്ടും പെടുന്നു. അവർ നടത്തിയ ദുആഉൽ ഇബാദയും പെട്ടു, ദുആഉൽ മസ്അലയും പെട്ടു. കാരണം രണ്ടും അത് അവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി മാ തദ്ഊൻ, മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. യാതൊന്ന്, മാ തദ്ഊന, നിങ്ങൾ ദുആ ചെയ്യുന്നതെന്തോ അത്, എന്തിനോടാണോ ദുആ ചെയ്യുന്നത് അത്. അപ്പൊ ആ മാ എന്ന് പറഞ്ഞാൽ ഇവിടെ ആമ്മൺ, എന്താണ് മാ എന്നുള്ളത്? ഏതെങ്കിലും പ്രത്യേകമായ കാര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, പിന്നെന്താണ്? ആമായ അർത്ഥത്തിലാണ്, പൊതുവായ അർത്ഥത്തിലാണ്. അതായത് എന്തിനോടൊക്കെ ദുആ ചെയ്യുന്നുവോ അവയെല്ലാം. ഇനി അവിടെ അങ്ങനെ പറയാൻ കാരണം എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തത് അള്ളാഹുവിന്, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് പുറമേ ദുആ ചെയ്തത് എന്താണ്? ഒരു സംഗതിയല്ല, പലതിനോടും അവർ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എന്തിനോടൊക്കെ ദുആ ചെയ്തുവോ അതെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അവിടെ എന്തുപയോഗിച്ചത്? മാ എന്ന ഇസ്മു മൗസൂൽ ഉപയോഗിച്ചത്. അപ്പൊ ഒരു ആമായ അർത്ഥം അവിടെ കിട്ടുന്നു. ഇനി എന്തിനോടൊക്കെയാണ് അവർ ദുആ ചെയ്തത്? ഇതിവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പിന്നെ പ്രവാചകന്മാരോട് ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി വിളിച്ചില്ലേ. പിന്നെ മക്കയിലെ ജൂതന്മാർ, ജസീറത്തുൽ അറബ് ഉണ്ടായിരുന്ന ജൂതന്മാർ ഉസൈറിനോട് ദുആ ചെയ്തു. ക്രിസ്ത്യാനികൾ മറിയമിനോടും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ദുആ ചെയ്തു. അപ്പൊ എന്താ പ്രവാചകന്മാരായ ആളുകളോട് മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 116-ാമത്തായത്ത് വൈദ ഖാല അല്ലാഹു യാ ഈസ ബ്നു മറിയം അ അൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനീ വ ഉമ്മീ ഇലാഹൈനി മിൻ ദൂനില്ലാ ഖാല സുബ്ഹാനക. എന്താ അല്ലാഹു തആല ചോദിക്കാൻ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് അല്ലയുടെ മറിയമിന്റെ പുത്രൻ ഈസേ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? എന്ത് പറഞ്ഞത്? എന്നെയും എന്റെ ഉമ്മയെയും ആരാധ്യന്മാരായി നിങ്ങൾ സ്വീകരിച്ചോളൂ അല്ലാഹ് പുറമേ എന്ന് ഈസേ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നാര് ചോദിക്കുന്നു? അള്ളാഹു ഈസാ നബിയോട് ചോദിക്കാൻ. അപ്പൊ ഈസാ നബിയോട് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, എന്നെ ഞാൻ വാഴ്ത്തുന്നു, അതിന്റെ ആവശ്യമില്ല. എന്താണ്? ഞാൻ എന്റെ വലിയ എന്റെ രക്ഷകൻ ആര് മാത്രമാണ്? നീ മാത്രമാണ്. ഇനി ഈസാ നബിയോട് മറുപടി കാണാം. അപ്പൊ മായതിലെ 116-ാമത്തായത്ത് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഈസാ നബിയോട് ക്രിസ്ത്യാനികൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇനി മക്കയിലെ മുസ്ലിങ്ങൾ ചോദിച്ചാലോ, ഇബ്രാഹിം നബിയുടെ ഇസ്മാൽ നബിയുടെ ഒക്കെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ദുആ ചെയ്തിരുന്നു. ഇനി മലക്കുകളോട് അവർ ദുആ നടത്തിയിട്ടുണ്ട്. സൂറത്ത് സബയിലെ 40-41 ആയത്ത്, സൂറത്ത് സബ 40-41 ആയത്തുകളിൽ വയൗമ യഹ്ശുറുഹും ജമീഅൻ തുമ്മ യഖൂലു ലിൽ മലായിക അഹാ ഉലൈ ഇയാകും കാനൂ യഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, എന്നിട്ട് മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഇവരാണോ നിങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്നത്? ചില ആളുകളെ ചൂണ്ടിട്ട് അല്ലാഹു ചോദിക്കാൻ, ഇവരാണോ നിങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്നത്? ആരെ? മലക്കുകളെ. അപ്പൊ മലക്കുകളോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് മലക്കുകൾ പറയുന്ന മറുപടി 41-ാമത്തെ ആയത്ത് കാണാം. അപ്പൊ ഈ ആയത്തിൽ നിന്ന് മലക്കുകളോട് ദുആ ചെയ്തു എന്ന് കിട്ടും. പിന്നെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയെക്കുറിച്ച് പറഞ്ഞതുപോലെ അവിടെ എന്താണ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിച്ച ആളുകളുണ്ടായിരുന്നു. ഇനി പിന്നെ മരത്തെ ആരാധിച്ച ആളുകളുണ്ടായിരുന്നു, കല്ലിനെ ആരാധിച്ച ആളുകളുണ്ടായിരുന്നു അല്ലെ, ലാത്ത ഉസ കല്ലും മരങ്ങളും. അതുപോലെ തന്നെ പിന്നെ സിദ്ര, ദാത്തു അൻവാസ് എന്ന് പറയുന്ന സിദ്ര, ആ സിദ്രയെ എലന്തമരം, ഈ എലന്തമരം കണ്ടപ്പോ കണ്ടോ ഇവർക്ക് കൊളത്തിയെടുക്കാൻ ബർക്കത്തെടുക്കാൻ എലന്തമരമുണ്ട്, ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാസിനെ നിശ്ചയിച്ചു തരൂ എന്ന് നബിയോടൊപ്പം യുദ്ധത്തിന് പോയ വിശ്വാസികളാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരൊരു സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്ന ആളുകൾ അവരുടെ തകരാറ് മാറിയില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായ എൽമിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം അവരിൽ നിന്ന് വന്നത്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരിൽ അത്ര സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിലെന്ത് കിട്ടി? മരങ്ങളെ അടകട സിദ്ര എലന്ത മരത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഞങ്ങൾക്കൊരു കൊളത്തിയെടുക്കാൻ പറ്റുന്ന വറക്കത്തെടുക്കാൻ പറ്റുന്ന മരം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെപ്പെട്ടു, പ്രവാചകന്മാർ വന്നു, ഔലിയാക്കന്മാർ വന്നു, സാലിഹീങ്ങൾ വന്നു, മലക്കുകൾ വന്നു, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും വന്നു, പിന്നെ കല്ലും മരവും വന്നു, ഇതിനെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണെന്ത്? മാ തദ്ഊന, നിങ്ങൾ എന്തിനോടെല്ലാം ആരാധിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഇവതിന് ഇവയെ എല്ലാം അവർ ആരാധിച്ചത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനാണ്, വന്ന പരീക്ഷങ്ങൾ നീങ്ങാനാണ്, ഉപദ്രവങ്ങൾ വരാതിരിക്കാനാണ്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഹൽ ഇൻ അറാദനി അല്ലാഹു ബിദുരിൻ, നമസ്കാരം അയ്യോ പ്രതിച്ചിട്ടുണ്ടെ
പറഞ്ഞാൽ ഉപദ്രവം, ബുദ്ധിമുട്ട്, പിന്നെ അവിടെ ശർത്തിന്റെ സ്ഥലത്ത് നെക്രിയായി പ്രയോഗിച്ചുകൊണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിച്ച പോലെ അവിടെ എന്താണ് എല്ലാതരം ഉപദ്രവങ്ങളെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ്. നല്ല ആമായ അർത്ഥം കിട്ടും. നേരത്തെ ലാ ഇലാഹ അല്ലേ, ഒരു ഇലാഹുമില്ല, അവിടെ നഫിയും ശേഷം വന്ന നക്കിറയും നമ്മൾ വിശദീകരിച്ചാണ്. അതുപോലെ ഇവിടെ ദുർറ് എന്നുള്ള എന്താണ് നക്കിറയായ പദമാണ്. അതോടൊപ്പം അത് പിന്നെ ഷർത്തിന്റെ സന്ദർഭത്തിലാണ് വന്നിട്ടുള്ളത്. ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ, അവിടെ ഇൻ എന്ന ഷർത്ത്. അപ്പൊ എന്താ ബിദുർ എന്നുള്ളത് ആമായ അർത്ഥം കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരു പ്രയാസമല്ല, ഏതൊരു പ്രയാസവും. അപ്പൊ എന്തൊരു ബുദ്ധിമുട്ട് അള്ളാഹു വരുത്താൻ ഉദ്ദേശിച്ചാലും അതിനെ ഒന്നും നീക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുകയില്ല. ഏതെങ്കിലും ചിലത് കഴിയും, ചിലത് കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇൻ അറാദനി അള്ളാഹു ബിദുറിൻ, അള്ളാഹു നമുക്ക് വരുത്താൻ ഉദ്ദേശിച്ച ഏതൊരു ലുറാണോ, ബുദ്ധിമുട്ടാണോ, ആ ഒരു ലുറും ബുദ്ധിമുട്ടും പ്രയാസവും നീക്കാൻ ഈ അള്ളാഹുവിന് പുറമെ വിളിച്ചു ബാധിക്കപ്പെടുന്ന ആർക്കും സാധിക്കുകയില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആയത്ത് എന്തിനെ കുറിച്ചുള്ളതാ? വലിയ ശിർക്കാണോ ചെറിയ ശിർക്കാണോ? വലിയ ശിർക്കിനെ സംബന്ധിച്ചാൽ ഇവിടെ പറയുന്ന വിഷയോ നമ്മൾ അധ്യായം എന്തിനെ കുറിച്ചാ? ചെറിയ ശിർക്കിനെ സംബന്ധിച്ചാണ്. അപ്പൊ ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ അതിനെതിരുള്ള തെളിവായിട്ടാണ് ഈ ആയത്തോടെ കൊണ്ടുവന്നത്. പക്ഷേ ആ ആയത്ത് അഫറായിത്തും മാ തദ്ഊന മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞാൽ ചെറിയ ശിർക്കല്ല, എന്താണ്? വലിയ ശിർക്കാണ്. അപ്പോൾ വലിയ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് എന്തിനാണ് ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് തെളിവാക്കിയത് എന്ന് ചോദിക്കാം. നേരത്തെ പിന്നെ അപ്പൊ ഈ ആയത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഫവായിദ് പറയില്ലേ, ഫീഹി മസായിൽ. ആ മസായിൽ വരുന്ന കൂട്ടത്ത് പറയുന്നുണ്ട് എന്ത്, ഈ ഹജ്ജ് എന്ത് മനസ്സിലാക്കാം, ചെറിയ ആയത്ത് അല്ല, ചെറിയ വലിയ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് പറയാൻ സഹാബത്ത് തെളിവാക്കിയിരുന്നു. അവനി അതിനുള്ള രണ്ട് പിന്നെ മാർഗം അല്ലെങ്കിൽ രണ്ട് വശം, ഇങ്ങനെ തെളിവാക്കാനുള്ള രണ്ട് മാർഗം അല്ലെങ്കിൽ രണ്ട് ന്യായീകരണങ്ങൾ, അതെന്താണ്? ഒന്ന്, വലിയ ശിർക്ക് ചെയ്യുന്ന ആള് അയാളുടെ മനസ്സിനെ അള്ളാഹുവിൽ നിന്ന് വിട്ട് എന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ആളുമായി ബന്ധിപ്പിക്കുന്നു അല്ലേ. അതുകൊണ്ടല്ലേ വലിയ ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിനെ വിട്ട് അവന്റെ മനസ്സിനെന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ആളുമായി ബന്ധപ്പെടുത്തുന്നു. ഇവിടെ സംഭവിക്കുന്ന എന്താ, ഈ ഐക്കല്ല് ഏലസ് ഉറുക്ക് ഇതൊക്കെ കിട്ടുന്നവന്റെ വിശ്വാസവും എന്താണ്, അവന്റെ മനസ്സ് അള്ളാഹുവിനെ വിട്ട് എന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ഈ വസ്തുക്കളിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വലിയ ശിർക്ക് ചെയ്യുന്ന ആളുടെ മനസ്സും ചെറിയ ശിർക്ക് ചെയ്യുന്ന ആളുടെ മനസ്സും രണ്ടിലും ഉണ്ടാകുന്ന ഒരേ സംഗതിയാണ്. അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞാച്ചല്ലേ, രണ്ടിലും എന്താ സംഭവിക്കുന്നത്, അവന്റെ മനസ്സിനെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്നു. പിന്നെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന അനിവാര്യമായ സംഗതി എന്താ, അവന്റെ മനസ്സിനെ എന്തിലാണ് ബന്ധിപ്പിക്കേണ്ടത്, അള്ളാഹുവിലാണ് ബന്ധിപ്പിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിൽ ബന്ധിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വലിയ സംഗതികൾ അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളിൽ അവരെ ഇടയാളന്മാരായി അല്ലെങ്കിൽ അവരെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനോ അല്ലെങ്കിൽ ശുപാർശക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടാനോ ഒക്കെ ബന്ധിപ്പിക്കുന്നത് നിരർത്ഥകരമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. എങ്കിൽ പിന്നെ അതിനേക്കാൾ ചെറുതാണെന്ത്, എന്ത് പറഞ്ഞില്ല, ഈ ആരാധ്യന്മാർ അള്ളാഹു അല്ലാത്ത ആളുകളോട് നേർക്കു നേരെ ദുആ ചെയ്യുന്നു, അതല്ല വലിയ വിഷയം, അതിനേക്കാൾ ചെറുതല്ലേ ഇത്, ഏത് ഏലസെ ഐക്കലൊക്കെ കിട്ടാൻ തരണത്. അപ്പൊ ആ വലിയ സംഗതി തന്നെ തെറ്റാണെങ്കിൽ അതേ വിഷയമുള്ള ഈ ചെറുതും എന്താണ്, തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താം. അപ്പൊ ആ വലിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞ സംഗതി അതേ കാരണമുള്ള ചെറിയ ശിർക്കിനെ സംബന്ധിച്ചും എന്താക്കാൻ പറ്റും, തെളിവാക്കാൻ പറ്റും. ഒന്നത്. രണ്ടാമത്തേത്, ഔലിയാക്കന്മാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിന്റെ പിന്നെ മാ തദ്ഊന എന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. അതിൽ മലക്കുകൾ പെടും, ഔലിയ പ്രവാചകന്മാർ പെടും, അമ്പിയാക്കന്മാർ പെടും, സാലിഹീങ്ങൾ പെടും, മരങ്ങളും കല്ലും മരവും ഇങ്ങനെയുള്ള വലുതും അവർ വിളിച്ചു വാദിച്ചവയിലുണ്ട്. ഇവക്കൊന്നും എന്തിനു കഴിയില്ല എന്ന ആയത്ത് പറയണത്, ഉപദ്രവം നീക്കാൻ സാധ്യമല്ല. അപ്പൊ മലക്കുകൾക്കും പ്രവാചകന്മാർക്കു പോലും ഉപദ്രവങ്ങളെ നീക്കാൻ സാധ്യമല്ല എങ്കിൽ ഈ നൂലിനും ചരടിനും ഐക്കല്ലിനും ഏലസിനും തകിടിന്റെ കഷ്ടത്തിനും ഉപദ്രവത്തെ നീക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. വലിയവർക്ക് കഴിയില്ല, പിന്നപ്പല്ല ഈ സ്ത്രീ സാധനങ്ങൾക്ക്. അപ്പൊ ഈ രണ്ട് ബന്ധങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് എന്തിന് തെളിവാക്കിയത്, ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് തെളിവാക്കിയിട്ടുള്ളത്. കാരണം ഈ ഐക്കല്ലും മേലസും ഒക്കെ കിട്ടുന്ന ചെറിയ ശിർക്ക് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഇവക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ, അല്ലെങ്കിൽ അവ അള്ളാഹുവിൽ ഉപദ്രവം നീങ്ങാനും ഉപകാരങ്ങൾ കിട്ടാനുമുള്ള എന്താണ് ഒരു സബബാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ് അടുത്തുകൊണ്ട് ചെറിയ ശിർക്കായി തീരുന്നു. അപ്പൊ അതിനെ ഒരു മാർഗമായി അള്ളാഹു പഠിപ്പിക്കാത്ത, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അനുഭവത്തിലൂടെ ബോധ്യപ്പെടാത്ത ഒരു സംഗതിയെ ഉപകാരം ലഭിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവം നീക്കാനോ ഉള്ള കാരണമായി അവൻ സ്വീകരിക്കുന്നു. അപ്പോ അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കൾ, മനി മലക്കുകളും പ്രവാചകന്മാരും പോകട്ടെ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം അതൊക്കെ എന്താണ് വലിയ വലിയ വസ്തുക്കളാണ്. ഇനി വിഗ്രഹങ്ങളും മരങ്ങളുമാണെങ്കിൽ അതിനെന്താണ്, അതും ചെറുതല്ല, വലിയ വലിയ സാധനങ്ങളാണ്. അവക്കൊന്നും കഴിയാത്തൊരു സംഗതി പിന്നെ ഈ ചെറിയ നൂലിന്റെ കഷ്ണത്തിനും തകിടിന്റെ കഷ്ണത്തിനും എങ്ങനെയാണ് സാധിക്കുക? അത് കഴിഞ്ഞ മാസം പറഞ്ഞു സ്വയം അതിന് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ചെറിയ ശിർക്കല്ല വലിയ ശിർക്കാവും, വലിയ ശിർക്കിലേക്ക് പോയി. ഇവ ഉപകാരം കിട്ടാൻ അല്ലെങ്കിൽ ഉപദ്രവം നീങ്ങാനുള്ള ഒരു മാർഗമാണ് എന്ന നിലക്കാണ് അവൻ വിശ്വസിക്കുന്നത്. ഇത് സ്വയം അത് മാറ്റൂല. രോഗം മാറാൻ മരുന്ന് കുടിക്കുന്നത് പോലെ രോഗം മാറാൻ, ഉപദ്രവം നീക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്, ഒരു മാർഗമാണ് എന്നാണ് ഈ ചെയ്യുന്നതിന്റെ വിശ്വാസമെങ്കിൽ അത് ചെറിയ ശിർക്കാൻ. അല്ല ഈ നൂല് തന്നെ രോഗം മാറ്റിത്തരും അല്ലെങ്കിൽ ഈ ഐക്കല്ലും മേലസം തന്നെ രോഗം മാറ്റും ഉപദ്രവം നീക്കും എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്തായി വലിയ ശിർക്കായി. ഇനി രണ്ടാമത്തേത് ഹദീസാണ്. അപ്പൊ ഈ ആയത്ത് മനസ്സിലായില്ലേ, ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചു, എന്തുകൊണ്ടവിടെ തെളിവാക്കി, അതിനുള്ള ബന്ധം എന്താണ്. അടുത്തത് അൻ ഇമ്രാൻ ഇബ്നു ഹുസൈനി റളിയല്ലാഹു അൻഹു അൻഹുമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റജുലൻ ഫീ യദിഹി ഹൽഖ മിൻ സുഫരിൻ ഫഖാല മാ ഹാദി ഖാല മിനൽ വാഹിന ഫഖാല അൻസിഹ فإنها لا تزيدك إلا وهنا فإنك لو مت وهي عليك ما أفلحت أبدا. ആയത്തിന്റെ ബാക്കിയില്ലേ, അത് ആയത്തിന്റെ ബാക്കിയാണ്. അതെന്താ, അള്ളാഹുവല്ല ഇവിടെ പറഞ്ഞപ്പോ എന്താണ്, അള്ളാഹുവല്ല ഉപദ്രവം വരുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവ നീക്കിക്കളയാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ അല്ലേ? പിന്നെന്താണ് വൈകി, ഔ അറാദനി ബി റഹ്മത്തിൻ, ഔ അതല്ല അറാദനി, അള്ളാഹു എന്നെ എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ ബി റഹ്മത്തിൻ വല്ല റഹ്മത്തും കാരുണ്യവും ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞാൽ എന്താ, വല്ല ഉപദ്രവം വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉപദ്രവം നീക്കാൻ ഇവക്ക് കഴിയുമോ അല്ലെങ്കിൽ അവ നീക്കിത്തരുമോ, ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വല്ല റഹ്മത്തും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ നേരം ഇവർ നമ്മുടെ ഉപദ്രവം വരുത്തല്ലേ, പിന്നെന്താണ് റഹ്മത്ത് ചെയ്യാൻ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ സമീപിക്കുന്നവരുടെ ഉദ്ദേശം എന്താ, ഒന്നുകിൽ വന്ന ഉപദ്രവം നീങ്ങണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറൊരുത്തന് ഉപദ്രവം വരുത്തണം. ഒന്നുകിൽ ബന്ധത് പോവുക, അല്ലെങ്കിൽ വേറൊരുത്തന് ഉപദ്രവം വരുത്തുക. അതിനും സമീപിക്കല്ലോ അള്ളാഹു അല്ലാത്തവർ ചെയ്യില്ലേ അല്ലേ, ഓന് കൊടുക്കണേ. അപ്പൊ അവിടെ എന്താ, പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചില്ല അവന് ആപത്ത് വരുത്താൻ, മറിച്ച് റഹ്മത്ത് വരുത്താനോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഓൻ അങ്ങനെ കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു, അയാൾക്ക് മക്കളെ കൊടുക്കരുതേ, അയാളെ സ്വത്തിനെ കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടിയും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യും. നേരെ മറിച്ച് അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചു, റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു, മക്കളെ കൊടുക്കാൻ, റഹ്മത്ത് തന്നെ മക്കളെ കൊടുക്കാൻ, എന്തു ആവട്ടെ ഹൈറായ കാര്യം റഹ്മത്ത് കൊടുക്കാൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് അവന് കൊടുക്കരുത് എന്ന് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പിടിച്ചുവെക്കാൻ, ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പിടിച്ചുവെക്കാൻ, അംസക്കാരനെ പിടിച്ചു വെക്കുക, അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച റഹ്മത്തിനെ പിടിച്ചുവെക്കാൻ ആർക്ക് സാധിക്കുമോ? ഈ മാ തദുഉൻ, നിങ്ങൾ എന്തിനോട് ദുആ ചെയ്യുന്നു, അവക്ക് സാധിക്കുമോ? അപ്പൊ എന്താ രണ്ടും അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു ഒരു ലുറ് വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ ലുറിനെ നീക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യ വസ്തുക്കൾക്ക് സാധ്യമാണോ? അപ്പോ ഒന്നുകിൽ ദുആ ചെയ്യുന്നത് അതിനാണ്, എന്തിന്? ഉപദ്രവം നീങ്ങാൻ, നീക്കാൻ കഴിയില്ല. രണ്ടാമത് ദുആ ചെയ്യൽ എന്തിനാ? വേറൊരാൾക്ക് റഹ്മത്ത് കൊടുത്തതിനില്ലാതാക്കാൻ, അതിനെ തടയാൻ. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഔ അറാദനീബി റഹ്മത്തിൻ, അള്ളാഹു വല്ല റഹ്മത്തും തരാൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, ആ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച റഹ്മത്തിനെ ഈ ആരാധ്യ വസ്തുക്കൾക്ക് പിടിച്ചുവെക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച റഹ്മത്തിനെ തടയാനും സാധ്യമല്ല, അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു നുറിനെ നീക്കാനും ഈ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾക്ക് സാധ്യമല്ല. അവിടെ കിതാബിന്റെ ഹെഡിങ് എന്താ? ലി റഫ്ഇൽ ബലായി ഔ ദഫ്ഇഹി, റഫ്ഇനെ ബലായിനെ തടയാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ. അവിടെ ഉപദ്രവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇതും വരും, ഇത് റഹ്മത്ത് ഇല്ലാതാക്കാൻ, ഒരാളുടെ നിയമത്ത് ഇല്ലാതാക്കാൻ. എന്നാ ഒന്ന് കൊടുക്കണേ, അങ്ങനെ കൊടുക്കണേ, ഇങ്ങനെ കൊടുക്കണേ, അങ്ങനെ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കൽ എന്താ? എന്താ ഒരാളുടെ റഹ്മത്ത് ഇല്ലാതായി പോകാനാണല്ലോ. അപ്പൊ ഇത് രണ്ടും ചെയ്യാൻ ആർക്ക് സാധ്യമല്ല. ഇത് രണ്ട് സംഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾ ദുആ ചെയ്യുന്നത്. രണ്ടും ചെയ്യാൻ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾക്ക് സാധ്യമല്ല, അതാർക്കേ കഴിയുള്ളൂ. അതായത് നഫ്ഉം ദുർറും ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കുകയുള്ളൂ. ഖൈറും ഷെറും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഇവിടെ എന്റെ കിതാബിലെ കൊടുത്തിട്ടില്ല, ഉടനെ വൈകിയവൻ. പിന്നെയോ ആ ഖുൽ ഹസ്ബി അല്ലാ, കഴിയില്ല. എന്നാൽ നീ നബി പറഞ്ഞു കൊടുക്കുക, ഹസ്ബി അല്ലാ, എനിക്ക് ആര് മതി? അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി. അവന്റെ മേൽ എന്ത് ചെയ്യട്ടെ? ഭരമേൽപ്പിക്കട്ടെ. അവിടെ എന്താണ് നേരത്തെ നമ്മള് പിന്നെ ഇലൈഹി സബീല എന്ന് പറഞ്ഞെടുത്ത് അവിടെ ജാറു മജറൂർ അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞു. അതുപോലെ വെളി എന്താ? അലൈഹി. തവക്കലും കഴിഞ്ഞതല്ല പിന്നെ അലൈഹി വരണ്ട്, തവക്കൽ അലാന്ന് പ്രയോഗിക്കുക. ഇവിടെ അല ആദ്യം പറഞ്ഞു. അപ്പൊ എന്താ അവിടെ എന്ത് കിട്ടും? ആ അള്ളാഹുവിന്റെ മേലാണ് എന്ത് ചെയ്യേണ്ടത്? വരമേൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നല്ല, അള്ളാഹുവിന്റെ മേൽ തന്നെയാണ്. അപ്പൊ അവസാനം പറയേണ്ടത് എന്ത് ചെയ്തു? അലൈഹി തവക്കലും ആദ്യം പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ മേലാകുന്നു വരമേൽക്ക. അല്ല മതി എന്ന് പറഞ്ഞാൽ എന്തിനു മതി? ഉപകാരം ചെയ്യാൻ കഴിവുള്ളവൻ ആയി ആരു മതി? അല്ല മതി. ഉപദ്രവം വരുത്താൻ കഴിവുള്ളവനും അത് നീക്കാൻ കഴിവുള്ളവനും ആയിട്ട് ആരു മതി? അല്ല മതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഗതികൾക്ക് വേണ്ടി ഉപദ്രവം തടുക്കാനോ ഉപകാരം ലഭിക്കാനോ വേണ്ടിയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ സമീപിക്കുന്നത്. എന്നാൽ അവക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് നബിയെ താങ്കൾ പറഞ്ഞേക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്കാര് മതി? അല്ല മതി. അല്ല മതി. അതുകൊണ്ട് ഈ രണ്ട് സംഗതിക്കും മറ്റാരെയും എന്ത് ചെയ്യേണ്ടതില്ല, സമീപിക്കേണ്ടതില്ല. അപ്പൊ അത് രണ്ടും ലഭിക്കാൻ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ. ഇനി അൻ ഇമ്രാൻ ബിൻ ഹുസൈനിൻ റളിയല്ലാഹു അൻഹുമ, അർത്ഥാദി പറയുന്നത് വിശദീകരിക്കാം. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അൻഹുമ എന്നറിയാൻ കാരണം അയാള് രണ്ടുപേരും, ഇമ്രാനും ബാപ്പ ഹുസൈനും രണ്ടുപേരും എന്താണ്? സഹാബികളാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമാനാണ്. അൻഹുമേ ഉള്ളൂ, ആയിക്കോട്ടെ, രണ്ടാളും സഹാബിയാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമ്രാനാണ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റആ, എന്താ റആനാൽ? കണ്ടു. റആ കണ്ടു റജുലൻ, ഒരാളെ കണ്ടു. റആ റജുലൻ എന്നല്ല, അങ്ങനെ പറയുമ്പോൾ ഒരാൾ കണ്ടു. റആ റജുലൻ, ഒരാളെ കണ്ടു. ഫീ യദിഹി, യദ് കൈയിൽ, ഫീ യദി കൈയിൽ, ഫീ യദിഹി അയാളുടെ കൈയിലുണ്ട്. നബി ഒരാളെ കണ്ടു, അയാളുടെ കൈയിലുണ്ട്. ഹൽഖ മിൻ സുഫുരിൻ, പിച്ചള കൊണ്ടുള്ള ഒരു ഹൽഖ, ഒരു വളയം. ഹൽഖ നേരത്തെ വന്നതാണ്. ഫീ യദിഹി ഹൽഖ, അയാളുടെ കൈയിൽ ഒരു വളയമുണ്ട്. മിൻ സുഫുരിൻ, ഇതാണ് പിച്ചള. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞു തന്നെ അവിടെ ചോദിച്ചു എന്നാൽ, കാല എന്നുള്ള വാക്കിനർത്ഥം പറഞ്ഞു എന്നാണ്, ചോദിച്ചു അർത്ഥം ഉപയോഗിക്കാറുണ്ട്. പുൽ നബിയെ താങ്കൾ പറയുക എന്നാണ് താങ്കൾ ചോദിക്കുക അല്ലേ, അതേപോലെ. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹാദിഹി, എന്താ ഇത്? മാഹാദിഹി, ഇതെന്താ? മാഹാദിഹി എന്നോട് എന്താ? ഹാദിഹി ആ ഹൽക, ആ പിച്ചളയുടെ വളയം. മാഹാദിഹി എന്നാ മാഹാദിഹിൽ ഹൽക, ഈ വളയം എന്താ? കാല, അപ്പൊ അയാൾ പറഞ്ഞു, ആര്? ഇതണിഞ്ഞ ആള് പറഞ്ഞു, മിനൽ വാഹിന, മീന്നല്ല അവിടെ മീന്നുള്ളത് ഇൽ നിന്ന് എന്നർത്ഥം ഉപയോഗിക്കാറുണ്ട്. കൂടെ, ഇപ്പൊ മിനശാരി റോട്ടിലൂടെ നടന്നു അതിനുപയോഗിക്കും. പിന്നെ മുതൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ആ കാരണം പറയാനാണ്, തൈലീലിന് വേണ്ടിയിട്ടാണ്. ഇതെന്തിനാണ്, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോ കാല അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എന്തിനാണ് ധരിച്ചത്? കാരണം വിശദീകരിക്കുകയാണ്. മിനൽ വാഹിന, വാഹിന കൊണ്ടാണ്. വാഹിന എന്നുള്ളത് ശേഷം പറയും, വിശദീകരിക്കുന്നത്. അപ്പൊ കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഹ അല്ലെങ്കിൽ ഇൻസഹ, രണ്ടു തലക്കും കൊടുത്തു കാണാം. നസഅ എന്ന് പറഞ്ഞാൽ ഊരി, നസഅ യൻസൗ അല്ലെങ്കിൽ യൻസിഉ ഊരുക, ഇൻസഹ അല്ലെങ്കിൽ ഇൻസിഹ്, എന്താ നിങ്ങളെ കോപ്പിയുള്ളത്? ഇൻസഹ ഇൻസഹ ഹ എന്നാൽ ഹൽക, ആ വളയം നീ ഊരുക. ഫഇന്നഹ, അപ്പോൾ തീർച്ചയായും അത്. അത് ഏത്? ആ വളയം. ലാ തസീദുക, സാദ യസീദു എന്നാൽ വർദ്ധിപ്പിച്ചു, അധികരിപ്പിച്ചു. ലാ തസീദുക, നിനക്കത് വർദ്ധിപ്പിച്ചു തരികയില്ല. ഇല്ലാ വഹനൻ, വഹനല്ലാതെ, ക്ഷീണമല്ലാതെ, തളർച്ചയല്ലാതെ, ദുർബലതയല്ലാതെ. ലാ തസീ ഫഇന്നഹ, തീർച്ചയായും ആ വളയം. ലാ തസീദു, സാദ യസീദു, വർദ്ധിപ്പിച്ചു. ലാ തസീദുക, നിനക്കത് വർദ്ധിപ്പിച്ചു തരികയില്ല. ഇല്ലാ വഹനൻ, ക്ഷീണമല്ലാതെ, തളർച്ചയല്ലാതെ വർദ്ധിപ്പിച്ചു തരികയില്ല. ഫഇന്നക, അപ്പോൾ തീർച്ചയായും നീ. ഫ, അപ്പോൾ ഇന്ന, തീർച്ചയായും. ക, നീ. ലൗ മുത്ത, മാത യമൂത്തു, മരിച്ചു. മാത യമൂത്തു, മരിച്ചു. മുത്ത എന്നാൽ നീ മരിച്ചു. ലൗ മുത്ത, നീ ആയിക്കോട്ടെ, രണ്ടും വായിക്കാം. മുത്തയും വായിക്കാം, മിത്തയും വായിക്കാം. മിത്ന ഖുറാനിൽ ഉപയോഗിച്ചില്ലേ, രണ്ടു തലക്ക് ഉപയോഗിക്കാറുണ്ട്. ലൗ മുത്ത അല്ലെങ്കിൽ ലൗ മിത്ത, നീ മരിക്കുകയാണെങ്കിൽ. വഹിയ, ഹിയ അത് ഏത്? ആ വളയം. വഹിയ അലൈക, അവിടെ വാവ് ആ ഹാല് സൂചിപ്പിക്കാൻ വേണ്ടി സന്ദർഭം. വഹിയ അതായിരിക്കെ, അതും എന്നർത്ഥത്തിനല്ല. വഹിയ അതായിരിക്കെ, അതുണ്ടായിരിക്കെ. അലൈക, നിന്റെ മേൽ. ഈ വളയം നിന്റെ മേൽ ഉണ്ടായിരിക്കെ എന്നാൽ അതോടുകൂടി നീ മരിച്ചു പോവുകയാണെങ്കിൽ. മാ അഫ്ലഹ്ത, അത് അഫ്ലഹൽ മുഅ്മിനു, എന്താ അഫ്ലഹ? വിജയിച്ചു. മാ അഫ്ലഹ്ത, നീ വിജയിച്ചിട്ടില്ല എന്നാണ്, നീ വിജയിക്കുകയില്ല. അബദൻ, ഒരു കാലത്തും, ഒരിക്കലും. മാ അഫ്ലഹ്ത അബദ, ഈ വളയത്തോടുകൂടിയാണ്, അത് നിന്റെ മേൽ ഉണ്ടായിരിക്കെയാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ. മാ അഫ്ലഹ്ത അബദ, ഒരിക്കലും നീ വിജയിച്ചവനായിത്തീരുകയില്ല. ഒന്നു വായിക്കുക. അൻ ഇമ്രാനബിൻ ഹുസൈനിൻ റളിയല്ലാഹു അൻഹുമ, ഇമ്രാനബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റജുലൻ, ഒരാളെ കണ്ടു. ഫീ യദിഹി, അയാളുടെ കയ്യിലുണ്ട്. ഹൽഖതുൻ, ഒരു വളയമുണ്ട്. മിൻ സുഫുരിൻ, പിച്ചളയാലുള്ള, പിച്ചളയിൽ നിന്നുള്ള, പിച്ചളയാലുള്ള, പിച്ചള കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വളയം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാല എന്നാ പറഞ്ഞു എന്നാണ് ചോദിച്ചു നടത്തുപിക്കുക. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താൻ എന്ന, ഈ വളയം എന്താൻ? ഖാല, അദ്ദേഹം പറഞ്ഞു, മിനൽ വാഹിന, ഇത് വാഹിനത്തിനാൽ, തളർച്ചയാൽ, ഒരു രോഗത്താൽ ആണ്. എന്നാൽ വാഹിനയിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നല്ല, പിന്നെന്താണ്? രോഗത്താലാണ്, വാഹിനയാലാണ്, തളർച്ചയാലാണ് എന്ത് ചെയ്തത്? ഈ വളയം അണിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഹെഡിങ്? ലിറഫിൽ ബലാഇ, ഇവിടെ വാഹിന എന്ന് പറയുന്ന ഒരു ക്ഷീണം, തളർച്ച അദ്ദേഹത്തിന്റെ ശരീരത്തിന് ബാധിച്ചിട്ടുണ്ട്. അതിനാലാണെന്നാൽ അത് നീങ്ങാൻ വേണ്ടിയാണ് ഈ വളയം ഞാൻ ധരിച്ചത്. ഇപ്പൊ കാല, അവൻ വിശ്വാസം പറഞ്ഞു, അത് നീ ഊരുക. നസഅ യൻസഉ, ഊരുക, അഴിക്കുക. ഇൻസഹ, ആ വളയം നീ അഴിച്ചു മാറ്റുക. ഫഇന്നഹ, തീർച്ചയായും അത് ആ വളയം ലാ തസീദു, സാദ യസീദു വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു എന്നാണ് അത് ഉപയോഗിക്കുക. ലാ തസീദുക, നിനക്കത് വർദ്ധിപ്പിച്ചു തരികയില്ല, ഇല്ല വഹനൻ, തളർച്ചയല്ലാതെ ക്ഷീണമല്ലാതെ ദുർബലതയല്ലാതെ. ഫഇന്നക, തീർച്ചയായും നീ, ലൗ മിത്ത, നീ മരിക്കുകയാണെങ്കിൽ, മരിച്ചാൽ, വഹിയ, അതായിരിക്കെ, അലൈക്ക, അലാ മേൽ, അലൈക്ക നിന്റെ മേൽ, അലൈക്ക നിന്റെ മേൽ ഉണ്ടായിരിക്കെ നീ മരണപ്പെടുകയാണെങ്കിൽ, മാ അഫ്ലഹത്ത, അഫ്ലഹ വിജയിച്ചു, വിജയം നേടി, മാ അഫ്ലഹത്ത, നീ വിജയം നേടുകയില്ല, അബദൻ, ഒരിക്കലും. ഇതാണ് ഹദീസിന്റെ അർത്ഥം. അതാ മനസ്സിലല്ലേ. ഇനി ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഇയാള് ഇമ്രാനും സഹാബിയാണ്, ബാപ്പ ഹുസൈനും സഹാബിയാണ്, രണ്ടുപേരും സഹാബിമാരാണ്. ഇയാൾ അറിയപ്പെടുന്നത് അബൂ നുജൈദ് എന്നാണ്, അയാളുടെ കുനിയത്ത് അബൂ നുജൈദ്, ഗൈരിച്ചോളി, അബൂ നുജൈദ്. ഖൈബർ യുദ്ധ ഉണ്ടായ വർഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മുസ്ലിമായത്. ഖൈബർ യുദ്ധം ഇല്ല, അബൂ നുജൈദ് ഖൈബർ യുദ്ധമുണ്ടായ വർഷം മുസ്ലിമായി. ഹിജ്റ 52 ബസ്രയിൽ വെച്ച് മരണപ്പെട്ടു. ഇതൊന്നും ഈ കിതാബിലുള്ള അല്ലോ, ഞാൻ മൂന്ന് പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് ക്ലാസ് എടുത്തത്. ഹിജ്റ 52 ബസ്ര, ബസ്ര, നമ്മൾ ബസറ എന്നാ പറയല്, ബസറയല്ല, പിന്നെന്താണ് ബസ്ര, സ്വാദിന് സുക്കുനാണ്, ബസ്ര. അൽ ബസ്രി അബുൽ ഹസൻ അൽ ബസ്രി, അൽ ബസരി അല്ല, അൽ ബസ്രി, ബസ്ര, അതന്നെ ഈ ബസ്ര ഇറാഖല്ലേ, ബസ്ര കൂഫ, ബസറയല്ല, പറയൽ ബസ്ര എന്നാണ്, ബസ്രയാണ്. അപ്പൊ ബസ്രയിൽ വെച്ച് ഹിജ്റ 52 മരണപ്പെട്ടു. ഖൈബർ യുദ്ധ ഉണ്ടായ വർഷമാണ് അദ്ദേഹം മുസ്ലിമായത്. പിന്നെ ബാപ്പ സഹാബിയാണ്, ഇയാളും സഹാബിയാണ്. അബൂ നുജൈദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്ന കുഞ്ഞിയച്ച് മകന്റെ കീഴത്തിൽ പറയുന്നത്. ഇനി ആ റജുലൻ പി യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കയ്യിൽ ഒരു ഹലഖ കണ്ടു. ഇവിടെ ഈ റജുൽ ആരാ, ആരാന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ ഈ റജുല് ഇയാൾ തന്നെയാണ് എന്ന് വന്നിട്ടുണ്ട്. ആര് തന്നെ, ഈ സഹാബി തന്നെ, ഇമ്രാൻ തന്നെ. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ, ദഹൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫീ ആലുദീ എന്ന് കാണാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവേശിച്ചു. വഫീ ആലുദീ, അത് തന്നാല് ഇതിനെന്താ പറയാ, തോൾക്കയ്യോ, തണ്ടം കയ്യോ, തോൾക്കയ്യല്ലേ, തോളിലെ മുട്ടിന്റെ അടുക്കുള്ള ഭാഗം, ഇതിനാണ് ആലുദ്, നമ്മളെ ഈ പേശിയിലെ സ്ഥലം. അപ്പൊ ഈ തോൾക്കയ്യിൽ, എന്റെ തോൾക്കയ്യിൽ ഇങ്ങനൊരു വളയമുണ്ടായിരുന്നു. ഇത് ഇയാളെന്നെ ഉദ്ധരിക്കാൻ, അയാളെന്നെ പറയാൻ, ആര്, ഇമ്രാൻ തന്നെ. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യാ ഹാക്കിം. അപ്പൊ ആ ഹദീസ് എന്ത് കിട്ടി, ആ റജുലൻ വേറൊരാൾ എന്ന് പറഞ്ഞത് ഈ ഇമ്രാൻ തന്നെയാണ് എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അയാളുടെ കയ്യിൽ ഈ അധ്യായത്തിന്റെ ഹെഡിങ്ങിലുള്ളത് പോലെ എന്താണ്, ഹൽഖ, ഒരു വളയം, ഇരുമ്പുകൊണ്ടാകട്ടെ, എന്തോ എന്ത് സാധനം കൊണ്ടാക്കിയാൽ തരും, ഇവിടെ പിച്ചള കൊണ്ട് എന്ന് പറഞ്ഞു, പിച്ചളല്ല ഇരുമ്പ്, ഇനി ഏത് സാധനം ചേരട്ട വളയാക്കിയാൽ തിരക്കില്ല, വസ്തുവല്ല, ഉണ്ടാക്കിയ വസ്തുവല്ല വിഷയം, നേരത്തെ പറഞ്ഞ ഹൃദയത്തിന്റെ താലൂക്കാണ്. അപ്പോ ഇതെന്താണ് എന്ന് നബി ചോദിച്ചു. ഇനി ഈ എന്താണ് എന്ന ചോദ്യം, മാ ഹാദിഹി, ഇതെന്താണ്, അങ്ങനെ ചോദിച്ചെന്താ മനസ്സിലാക്കുക, ഇപ്പൊ നിങ്ങളെ കയ്യിൽ സാധനം കണ്ടു, ഇതെന്താന്ന് വെച്ചാൽ ആ ചോദ്യം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതല്ല ചോദിച്ച്, ഇപ്പൊ നിങ്ങളെ കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട് വിചാരിക്കുക, ഒരു ബാഗുണ്ട്, അപ്പൊ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താ, ആ അതിലെന്താണുള്ളത്, അതിന്റെ തഫ്സീൽ ഇസ്തിഫ്സാലിന് വേണ്ടിയാണ്, ഈ ഇതിലെന്താണ് അതിന്റെ വിശദീകരണമാണ് ചോദിക്കുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിക്കുക, വേറൊരർത്ഥത്തിലും ചോദ്യം ചോദിക്കുക. അപ്പൊ നിങ്ങളെ കയ്യിൽ ഒരു മോശമായ സംഗതി കണ്ടു, മരിച്ചെന്നോ, അപ്പൊ ഇപ്പൊ മരിച്ച, എന്താ കിടപ്പായിരുന്നു, അപ്പോ തെറ്റായ ഒരു സംഗതിയോ മോശപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ അതിനർത്ഥെന്താ? അതെന്താ വയ്ക്കുന്നത്? അതിന്റെ വിശദീകരണ അല്ല, പിന്നെന്താണ്? എന്തായിരുന്നു ചോദിച്ചു നമ്മൾ എന്തായിരുന്നു ചോദിച്ചു, അതെന്താ? അർത്ഥത്തിലാണ് എന്നാൽ അതിനെ ഇൻകാർ ചെയ്യാൻ, നിഷേധിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞ നമുക്ക് മനസ്സിലാവേണ്ടി അങ്ങനെ പറഞ്ഞത്, ഇപ്പൊ ഒരാളോട് ബാഗുണ്ട്, അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതെന്തിനാണ്, അല്ലെങ്കിൽ അതിൽ എന്തുണ്ട് എന്ന് വിശദീകരണം തേടുകയാണ്. നേരെ മറിച്ച് മോശമായൊരു സംഗതി നമ്മളെ കയ്യിൽ കണ്ടു എങ്കിൽ ഇതെന്താ, എന്തായത് എന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താ, അത് അതിനെ എതിർക്കാൻ വേണ്ടി ചോദിക്കണം, ഇൻകാറിന് വേണ്ടിയാണ്. അപ്പൊ മാഹാദിഹി ഇതെന്താണ് എന്നുള്ളത് ഇസ്തിഫ്സാൽ, അതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടും ചോദിക്കാം, ഇൻകാറിന് വേണ്ടി അതിനെ എതിർക്കാൻ നിഷേധിക്കാൻ എതിർക്കാൻ വേണ്ടിയും എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഗതി മാഹാദിഹി എന്ന് വെച്ചാൽ? ഇവിടെ വിശദീകരണം ചോദിക്കാം അല്ല, പിന്നെന്തിനാ ഈ സംഗതി ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോ ഇയാളുടെ കയ്യിൽ പാടില്ലാത്തൊരു സംഗതി കണ്ടപ്പോ വിമാഹാദിഹി എന്താണിത്, ശരി അതാ. അപ്പോ ഇവിടെ ഇതൊക്കെ പണ്ഡിതന്മാർ ചർച്ചയാണ്, രണ്ടിനും ഈ മാഹാദിഹി എന്നുള്ള ചോദ്യം അങ്ങനെ വരാം, എന്താണെന്നുള്ള ചോദ്യം രണ്ടു നിലക്ക് ചോദിക്കാം. ഇവിടെ ചോദിച്ചത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇസ്തിഫ്സാലിന് വേണ്ടിയാണ്, എന്തിന്, വിശദീകരണം ചോദിച്ചാൽ. എന്നാൽ ഇവിടെ നമ്മളെ ഈ ഗ്രന്ഥകർത്താവ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇസ്തിഫ്സാലിന് വേണ്ടിയല്ല, പിന്നെന്തിനാണ്? ഇൻകാറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നബിക്ക് അറിയാതെ എന്താ എന്തിനാവൻ കിട്ടിയെന്നുള്ളത്, എന്തിനാ വെച്ചാൽ ഇതെന്താണ് പിച്ചറുണ്ടാക്കിയ അട്ടുണ്ടാക്കിയെന്നല്ല വിശീകരണം അല്ലേ ചോദിക്കുന്നത്. പിന്നെന്താ ഇത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്, എന്താണ് ഇത് കിട്ടിയെന്നുള്ളതിൽ അതാ ചോദിക്കുന്നത്, മഹാദി എന്താണിത്. അപ്പൊ എന്താ വിശദീകരണം അല്ലേ, പിന്നെന്താ ഇത് ഇൻകാറിന് വേണ്ടി ചോദിച്ചാൽ. പക്ഷെ കേട്ട ആളെന്ത് മനസ്സിലാക്കി, തഫ്സീലാണ്. അങ്ങനെ മനസ്സിലാക്കിയോണ്ടാണ് ആളെ ഇതിന്റെ വിശദീകരണം പറഞ്ഞത്, ഇത് ഞാൻ ഇന്ന കാരണം കൊണ്ട് കിട്ടിയതാണ്. നബിപ്പാ കാരണം അറിയാനാ വെച്ച് അല്ല. അപ്പൊ ചോദ്യം ഇൻകാറിന് വേണ്ടിയാണ്, പക്ഷെ കേട്ട ആള് അത് വിശദീകരണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് അയാൾ ആള് മനസ്സിലാക്കിയ നിലക്കൊരു മറുപടി പറഞ്ഞു. അതെന്താ? മിനൽ വാഹിന, ഇത് ഇന്ന അസുഖത്തിന് ഉപയോഗിക്കുന്നതാണ്. ശരിയല്ലേ? ഇനി വാഹിന എന്ന് പറഞ്ഞാൽ എന്താണ്? വഹന എന്ന് പറഞ്ഞാൽ വഹൻ അല്ലേ. ഇപ്പൊ ഖുർആനിൽ വഹനൻ അല വഹിനി, പെണ്ണുങ്ങളെ പ്രസവത്തെക്കുറിച്ച് ഗർഭധാരണത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ. പ്രയാസത്തിന് മേൽ ക്ഷീണത്തിന് മേൽ ക്ഷീണം, പ്രയാസത്തിന് മേൽ പ്രയാസം. അപ്പൊ ദുർബലമാവുക, ക്ഷീണം ബാധിക്കുക എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. വാഹിന എന്നതുള്ളത് നൌ മറലിൻ മിനൽ അമ്രാദ്, ഒരു തരം രോഗമാണ്. ആ രോഗം എന്ത് ചെയ്യുന്നു? ശരീരത്തെ ദുർബലപ്പെടുത്തുന്നു. ശരീരത്തെ ഒന്നാകെ ദുർബലപ്പെടുത്തുന്ന രോഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഒരു തരം രോഗത്തിന് പറയുന്ന പേരാണ് വാഹിന. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് തളർച്ച അല്ലെങ്കിൽ ക്ഷീണം വരുത്തുന്ന രോഗം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കയ്യിലേക്ക് നീളുന്ന ഒരു ഞരമ്പാണ്, അതിന് തളർച്ച ബാധിക്കുന്നത് കൊണ്ടാണ് വാഹിന എന്ന് ഉപയോഗിച്ചത് എന്നൊക്കെ വേറെയും വിശദീകരണങ്ങൾ പല പുസ്തകങ്ങളിലും കാണാം. അപ്പൊ ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കുക? ഒന്നുകിൽ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തെയോ അല്ലെങ്കിൽ ശരീരത്തെ തന്നെയോ ദുർബലപ്പെടുത്തുന്ന ഒരു തരം രോഗം തളർച്ചക്കാണ് എന്ത് പറയാ, വാഹിന. അപ്പൊ ഇയാളുടെ എവിടെ അത് കിട്ടിയത്? ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ തണ്ടകൈമലാണ് എന്ന് വന്നു, തോൾക്കൈയിലാണ് കിട്ടിയതെന്നു. അപ്പൊ എന്താ ഈ ഭാഗത്ത് സംഭവിച്ച എന്തോ ഒരു തളർച്ചക്ക് പരിഹാരമായിട്ടാണ് അദ്ദേഹം അത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ പിച്ചളയാണെങ്കിലും ശരി, ഇനി തണ്ടങ്കൈന്റെ അസുഖമാണെങ്കിലും ശരി, അതൊന്നുമല്ല ഇവിടെ വിഷയം. ഏത് രോഗത്തിനായിരുന്നാലും ശരി, എന്ത് വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ശരി, എന്താണ്? പാടില്ലാത്തതാണ്. കാരണം അയാളുടെ ബന്ധം മനസ്സങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ നബി അയാളോട് എന്താ പറഞ്ഞത്? ഇൻസഹ, നീ അത് ഊരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രയോഗത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഒരു മുങ്കറായ കാര്യം കണ്ടാൽ, തെറ്റായൊരു സംഗതി ഒരാളിൽ കാണുകയാണെങ്കിൽ, ഇവിടെ നബി ആദ്യം എന്താ ചെയ്തത്? ഊരുന്ന് ആദ്യം പറയല്ല, പിന്നെന്ത് ചെയ്തു? അയാളോട് അതിനെക്കുറിച്ച് ചോദിച്ചു, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ നബിക്ക് മനസ്സിലായി ഇയാൾ എന്താണ് തെറ്റായൊരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് കിട്ടിയത്. അപ്പൊ അത് മോശമായ സംഗതിയാണെന്ന് ബോധ്യപ്പെട്ടു, ഉറപ്പുവരുത്തി. ഉറപ്പുവരുത്തി മോശമായ സംഗതിയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട പണി എന്താ? അയാളോടത് ചെയ്യരുത് എന്ന് കൽപ്പിക്കലാണ്. അംറുംബിൽ മഅറൂഫ് നഹിയൻ അനിൽ മുങ്കർ. ഇവിടെ ഇൻകാർ ബോധ്യപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യണം? നഹിയൻ അനിൽ മുങ്കർ ഉണ്ടാകണം, വെറുക്കപ്പെട്ട സംഗതിയെ വിലക്കണം. അപ്പൊ ഇയാൾ ചെയ്ത പ്രവർത്തനത്തെ നബി അയാളോട് വിലക്കുകയാണ്. വിലക്കൽ എന്താകാം? കൈകൊണ്ടാകാം. കൈകൊണ്ട് സാധിക്കാത്തവരാണ് എന്ത് ചെയ്യേണ്ടത്? നാവുകൊണ്ട് ചെയ്യേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ കൈയോട്ട് തടുക്ക് പിന്നെ പിടിച്ചറക്കല്ല ചെയ്തത്, അയാളോട് പറയാൻ ഇൻസഹ, അത് ഊരുക. അപ്പൊ നബി എന്തുകൊണ്ട് കൈകൊണ്ട് തടഞ്ഞില്ല? കൈയോട്ട് തടയൽ ആവശ്യമാണെങ്കിൽ അതിന് അധികാരമുള്ള ആൾക്ക് അത് ചെയ്യണം, നബിക്ക് അതിന് കഴിവുണ്ട്, തടയാനുള്ള അധികാരവുമുണ്ട്. പക്ഷേ അതിന്റെ ആവശ്യമല്ല, പറഞ്ഞാൽ തന്നെ അയാൾ കേൾക്കും, കാരണം സഹാബിയാണ്, നബി പറഞ്ഞാൽ അംഗീകരിക്കും എന്ന് നബിക്ക് ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണ്ട, കയ്യിന്റെ പ്രയോഗം വേണ്ട, നാവുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പൊ നബി നാവുകൊണ്ട് പറഞ്ഞു, അയ്മൽ മതിയാക്കി. ഇനി അതല്ലാത്തൊരു സന്ദർഭമാണെങ്കിലോ, കൈകൊണ്ട് തടയാൻ അധികാരമുള്ള ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തടയേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യണം, കൈകൊണ്ട് തടയണം. ശേഷം വേറെ ഹരീദ് വരുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇൻകാർ ബോധ്യപ്പെട്ടു, അല്ല മുങ്കറായ സംഗതി ബോധ്യപ്പെട്ടു, അതിനെന്ത് ചെയ്തു, നബി ഇൻകാർ ചെയ്തു, അത് നാവുകൊണ്ട്, കാരണം അയാളത് അംഗീകരിക്കും എന്ന് നബിക്കറിയാം. എന്നെ നബി എന്താണ് അയാളോട് പറഞ്ഞത്, ഇത് കെട്ടിയപ്പോ എന്തിനാ, തളർച്ച, ക്ഷീണം, തകരാറ്, മാറാനാണ്. എന്നാൽ നിന്റെ രോഗം മാറുമെന്നല്ല നബി പറഞ്ഞത്, ഇപ്പോൾ നിനക്കുള്ള ക്ഷീണത്തിന്റെ പുറമെ, തളർച്ചക്ക് പുറമെ, വീണ്ടും അത് തളർച്ചയെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. അതിലെന്ത് മനസ്സിലാക്കാം, ഒരു ഉപകാരവും കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ വന്ന ഉപദ്രവം പോവുകയില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം, ഇയാൾക്കിപ്പോ ശരീരത്തിൽ ദുർബലതയുണ്ട്, വഹനുണ്ട്, എന്നാൽ അതിന് ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഇയാളുടെ മനസ്സ് അതുപോലെ തന്നെ അയാളുടെ ആത്മാവും എന്ത് ചെയ്യുന്നു, ദുർബലമാകുന്നു. അപ്പൊ ആ വിശ്വാസത്തിന് അയാൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, അതിൽ തന്നെ മുന്നോട്ട് പോയാൽ വീണ്ടും അയാളുടെ മനസ്സും റൂഹും എന്താവും, ദുർബലമാകും. അത് അയാളുടെ എന്തിനേയും ബാധിക്കും, ശരീരത്തിനെയും ബാധിക്കും. അപ്പൊ അയാളുടെ ശരീരത്തിനും റൂഹിനും നഫ്സിനും എല്ലാം അത് തകരാറ് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ഉണ്ടാകും, റൂഹിനും ഉണ്ടാകും, എല്ലാത്തിനും അത് തകരാറ് വർദ്ധിപ്പിക്കും എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസീദുക ഇല്ലാ വഹനൻ, അത് ക്ഷീണമല്ലാതെ, തളർച്ചയല്ലാതെ, ദുർബലതയല്ലാതെ മറ്റൊന്നിനൊക്കെ വർദ്ധിപ്പിച്ച് തരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പിന്നെ നബിന്റെ വാക്കെന്താ, ഫഇന്നക ലൗ മുത്ത അല്ലെങ്കിൽ മിത്ത വഹിയ അലൈക മാ ഫ്ലഹ്താബദ, നീ ഇത് നിന്റെ മേൽ ഉണ്ടായിരിക്കേ മരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും വിജയം വരിക്കുകയില്ല. അപ്പൊ ഇയാൾ ഒഴിവാക്കിയായിരിക്ക, ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു, നബി പറഞ്ഞ ഇയാൾ ഒഴിവാക്കി എങ്കിൽ അയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ, ഉണ്ടോ, ഇല്ല, അള്ളാഹു കൊടുത്തു കൊടുക്കും. നേരെ മറിച്ച് ഇത് ചെറിയ ശിർക്കാണ് എങ്കിൽ പോലും, ആ ശിർക്കോട് കൂടിയാണ് ഒരുത്തം മരിച്ചു പോകുന്നതെങ്കിൽ എന്തുണ്ടാവൂല, വിജയമുണ്ടാവുകയില്ല. അപ്പൊ ഒരാളുടെ വിജയ പരാജയം തീരുമാനിക്കുന്നത് അയാളുടെ അന്ത്യം, ഹാത്തിമത്ത് പരിശോധിച്ചുകൊണ്ടാണ്. അവസാനം എങ്ങനെയാണ് മരിക്കുന്നത്, അതിനനുസരിച്ചാണ് അയാളുടെ ഒരാളുടെ രക്ഷയും ശിക്ഷയും അള്ളാഹു, അല്ലെങ്കിൽ വിജയ പരാജയം അള്ളാഹു തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വഹിയ അലയിക്ക, അത് നിന്റെ മേൽ ഉണ്ടായിരിക്കെ, ഈ പ്രവൃത്തിയോടുകൂടി, വിശ്വാസത്തോട് കൂടിയാണ് ഈ മരിച്ചു പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ അന്ത്യം മോശമായ നിലക്കാണെങ്കിൽ പരാജയമായിരിക്കും, അതുവരെ മോശമായിരുന്നു, മരിക്കുന്ന സമയത്ത് നന്നായി, ഹാത്തിമത്ത് നന്നായി എങ്കിലോ വിജയം ഉണ്ടാവും. അപ്പൊ ഹാത്തിമത്താണ്, അന്ത്യമാണ് അള്ളാഹു പരിശോധിക്കുക. ഇനി മാ അഫ്ലഹ്താബദൻ, നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ രണ്ട് നിലയിലാകാം. ഒന്ന്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരിക്കലും. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വിജയമാണല്ലോ, അപ്പൊ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അയാൾ ശാശ്വതമായി നരകത്തിലായിരിക്കും. അങ്ങനെയാവാ, എങ്ങനെയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു ചെറിയ ശിർക്ക് ചിലപ്പോൾ വലിയ ശിർക്കാവും. ഇവന്റെ വിശ്വാസം ഇതെന്നാ, ഇപ്പൊ സഹാബിയാണ് ഇനി വേറൊരാളെ ഞാനിരിക്കുക, സഹാബിനെ കുറിച്ചല്ല പറയുന്നത്. ഈ വിശ്വാസത്തോടുകൂടി ഒരു തന്നെ ഇത് അണിഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്നു. അവൻ വിശ്വസിക്കുന്നത് ഈ കെട്ടിയ വസ്തു എന്റെ രോഗം അല്ലെങ്കിൽ ഉപദ്രവം നീക്കാൻ സ്വയം കഴിവുള്ളതാണ്, അത് സ്വയം ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും എന്നാണ് അടുത്തൻ വിശ്വസിക്കുന്നതെങ്കിൽ അതെന്തായി, വലിയ ശിർക്കായി. അങ്ങനെ അടുത്തം മരിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും എന്താവൂല, സ്വർഗത്ത് പ്രവേശിക്കുകയില്ല, കാലാകാലവും അപ്പൊ അവനടയിരിക്കും നരകത്തിലായിരിക്കും. ഇനി ഒരുത്തൻ വിശ്വസിക്കുന്നത് ഇത് രോഗം മാറാനുള്ള ഒരു സബബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരുത്തൻ മരിച്ചു പോകുന്നത് എങ്കിൽ അപ്പോഴതെന്തേയാകുന്നുള്ളൂ, ചെറിയ ശിർക്കയാകുന്നുള്ളൂ. എങ്കിൽ മാ അഫ്ലഹത്താബദൻ, ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, എന്തായി, ഓനൊരു കാലത്ത് നരകത്തിൽ രക്ഷപ്പെടില്ല അറിയാൻ പറ്റുമോ, ഇല്ല. കാരണം എന്തേ സംഭവിച്ചിട്ടുള്ളൂ, ചെറിയ ശിർക്കേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോ ഇവിടെ മാ അഫ്ലഹത്ത അബദൻ എന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുടെ മനസ്സുമനുസരിച്ചിരിക്കും, അതിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതാണ്. ഒരിക്കലും വിജയിക്കുക എന്നാൽ വലിയ ശിർക്കോടുകൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ ഒരിക്കലും വിജയം വരിക്കുകയില്ല. നേരെ മറിച്ച് ചെറിയ ശിർക്കാണെങ്കിലോ എന്തായി? അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്ത അള്ളാഹിനെ വസീയത്തോട് പുറത്തു കൊടുത്താൽ അവനോട് എത്താം, സ്വർഗത്തിലെത്താം. അപ്പൊ ചെയ്യുന്ന ആളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ വിജയം പരാജയം. എന്നാൽ ഇവിടെ ഇതാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? സഹാബിയോടാണ്. അപ്പൊ ഒരിക്കലും ഇതെന്താവുകയില്ല, വലിയ ശിർക്കല്ല. വലിയ ശിർക്ക് ചെയ്യുന്ന ഒരാൾ എന്താ ഒരു സഹാബിയാവില്ല. അപ്പൊ ഈ ഹദീസ് നിന്ന് വേറെ സംഗതി കൂടി മനസ്സിലാക്കാം. ഒരു വിശ്വാസിയിൽ ഈമാനും ചെറിയ ശിർക്കും ഒരുമിച്ചുകൂടും, കൂടാം. എന്നാൽ ഈമാനും വലിയ ശിർക്കും ഒരിക്കലും ഒരുമിച്ചുകൂടുകയില്ല. മനസ്സിലേ? ഈമാനും ചെറിയ ശിർക്കും ഒരു വിശ്വാസിയിൽ ഒരുമിച്ചുകൂടാം എന്ന് പറഞ്ഞാൽ, ചെറിയ ശിർക്ക് സംഭവിച്ചാൽ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു, എന്തല്ല തൗഹീദിന്റെ അസലിന് വിരുദ്ധമല്ല, പിന്നെ എന്തിനു വിരുദ്ധമാണ്? പൂർണ്ണതയ്ക്ക് കമാലിന് വിരുദ്ധമാണ്. അപ്പൊ അത് ഒരു വിശ്വാസിയിൽ ഉണ്ടാകാം, എന്നാൽ ഈമാനും ഈമാന് വിരുദ്ധമായ വലിയ ശിർക്കും കൂടി ഒരു വിശ്വാസിയിൽ കൂടിച്ചേരുകയില്ല. ഇനി ഇവിടെ ഷെയ്ഖ് കൊടുത്തിട്ടുള്ള ഒരു വിശദീകരണമുണ്ട്. മാ അഫ്ലഹത്ത അബദൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. യഖ്തലിഫു മഅനാഹു ബിഖ്തിലാഫി ഹാലിൽ മുഅല്ലിഖ്, ഇത് അണിഞ്ഞവന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ യക്കൂനുൽ മുറാദു ഇമ്മാ നഫിയുൽ ഫലാഹിൽ മുത്ലഖ്, അൽ ഫലാഹുൽ മുത്ലഖ്, അഫ്ലഹ തന്നെ വിജയിച്ചു, ഫലാഹ് വിജയം, ഇത് അൽ ഫലാഹുൽ മുത്ലഖിനെ നിഷേധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇമ്മാ നഫിയു മുത്ലഖിൽ ഫലാഹ്. രണ്ട് സാങ്കേതിക പ്രയോഗമാണ് എന്ന് ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട് ഇവിടെ. ഇത് രണ്ടും രണ്ട് സാങ്കേതിക പ്രയോഗങ്ങളാണ്. എഴുതി വെച്ചോ, ഒന്ന് എന്താണ്? അൽ ഫലാഹുൽ മുത്ലഖ്, അൽ ഫലാഹു അൽ മുത്ലഖ്. അപ്പൊ ഫലാഹുൽ മുത്ലഖിനെ ഒന്നുകിൽ നിഷേധിക്കുന്നു, മാ അഫ്ലഹത്ത എന്ന് പറഞ്ഞാൽ ഫലാഹുൽ മുത്ലഖിനെ നിഷേധിക്കുന്നതാണ്. രണ്ടാമത്തേത് മുത്ലഖുൽ ഫലാഹ്, തിരിച്ചു പറയാം, അൽ ഫലാഹുൽ മുത്ലഖ് അല്ല, മുത്ലഖുൽ ഫലാഹ്. മനസ്സിലെ? ഒന്ന് അൽ ഫലാഹുൽ മുത്ലഖിനെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ എന്തായി മുത്തലഖുൽ ഫലാഹ്. എന്നിട്ട് കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഏതുപോലെ അത്തൗഹീദുൽ മുത്തലഖ്, അതിനെന്ത് പറയാ തിരിച്ച്? മുത്തലഖു അത്തൗഹീദ്. അൽ ഇസ്ലാമുൽ മുത്തലഖ്, അല്ലെങ്കിൽ മുത്തലഖുൽ ഇസ്ലാം. അൽ ഈമാനുൽ മുത്തലഖ് വ മുത്തലഖുൽ ഈമാൻ. വശിർക്കുൽ മുത്തലഖ് വ മുത്തലഖുൽ ശിർക്ക്. പിന്നെ വദ്ദുഖൂലുൽ മുത്തലഖ് വ മുത്തലഖുൽ ദുഖൂൽ. അത്തഹ്രീമുൽ മുത്തലഖ് മുത്തലഖുൽ തഹ്രീം. എന്നിങ്ങനെയുള്ള പ്രയോഗം പോലെ ഇതൊക്കെ ഈ പറഞ്ഞതിന്റെ വേറെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ എന്നിട്ട് ചെയ്ത് പറയാണ്, ഇത് രണ്ടും രണ്ട് പ്രയോഗങ്ങളാകുന്നു. അപ്പോ ആദ്യം പറഞ്ഞ അൽ ഫലാഹുൽ മുത്തലഖ്, ഇവിടെ എന്താ ഹദീസിലുള്ളത്? മാ അഫ്ലഹത്ത അബദൻ, അവിടെ എന്തിനെയാണ് നിഷേധിക്കുന്നത്? മാ അഫ്ലഹത്ത, എന്തുണ്ടാവില്ല, ഫലാഹുണ്ടാവുകയില്ല, വിജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ നഫിയുൽ ഫലാഹിൽ മുത്തലഖ് ആകാം, ഫലാഹ് മുത്തലഖിനെ നിഷേധിക്കുകയാകാം. അൽ ഫലാഹുൽ മുത്തലഖ്, അല്ലെങ്കിൽ അൽ ഈമാനുൽ മുത്തലഖ്, അല്ലെങ്കിൽ അൽ ഇസ്ലാമുൽ മുത്തലഖ്, അല്ലെങ്കിൽ അ ദുഹൂലുൽ മുത്തലഖ്, അ ശിർക്കുൽ മുത്തലഖ് എന്ന രീതിയിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പൂർണതയെ നിഷേധിക്കുന്നു. മനസ്സിലേ? മനസ്സിലായില്ല. അൽ ഫലാഹുൽ മുത്തലഖ് എന്നാണ് പറഞ്ഞതെങ്കിൽ എന്തായി? പൂർണമായ വിജയം, വിജയത്തെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. അപ്പൊ മാ അഫ്ലഹത്ത അബദൻ എന്ന് പറഞ്ഞാൽ ഒരു വിജയവും അല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് വിജയം ഉണ്ടാവുകയില്ല. അപ്പൊ എന്തായി? വിജയം എന്നതിനെ പൂർണ്ണമായി നിഷേധിച്ചു. രണ്ടാമത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കാം? രണ്ടാമത് പറഞ്ഞെന്താ? അൽ ഫലാഹിൽ മുത്തലഖ് അല്ല, പിന്നെന്താണ്? മുത്തലഖുൽ ഫലാഹ്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൗഉം മിൻഹു അല്ലെങ്കിൽ ദർജത്തും മിൻ ദർജാത്തിഹി. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇരിച്ചുളി. മുത്തലഖുൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നൗഉൻ മിനൽ ഫലാഹ് അല്ലെങ്കിൽ ദർജത്തും മിൻ ദർജാത്തിൽ ഫലാഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗഉൻ മിനൽ ഫലാഹി, വിജയത്തിൽ നിന്നുള്ള ഒരു ഇനം, അതിനെ നിഷേധിക്കുന്നു. അല്ലെങ്കിൽ ദർജത്തും മിൻ ദർജാത്തിൽ ഫലാഹ്, വിജയത്തിന്റെ ദർജകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദർജയെ നിഷേധിക്കുന്നു. എന്താ പറഞ്ഞ്? നൗഉൻ മുത്തലഖുൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുക നൗഉൻ മിനൽ ഫലാഹി, വിജയത്തിൽ നിന്നുള്ള ഒരു ഇനം, ഒരു ഇനത്തെ നിഷേധിക്കുന്നു. അല്ലെങ്കിൽ ദർജത്തും മിൻ ദർജാത്തിൽ ഫലാഹ്, വിജയത്തിന്റെ ദർജകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദർജയെ നിഷേധിക്കുന്നു. അപ്പൊ എന്താ അർത്ഥം കിട്ടുക? എന്താ മനസ്സിലായത്? രണ്ടും ഒന്നാണോ? ആദ്യം പറഞ്ഞനുസരിച്ച് വിജയത്തെ പൂർണ്ണമായി എന്ത് ചെയ്യലാണ്? നിഷേധിക്കലാണ്. അപ്പോൾ ഒരു വിജയവും ഒരിക്കലും അയാൾക്ക് ഉണ്ടാവുകയില്ല എന്ന് വരും. അപ്പോൾ അയാൾ എവിടെയായിരിക്കും? ശാശ്വതമായി നരകത്തിലായിരിക്കും. ഒരിക്കലും അയാൾ സ്വർഗത്തിൽ പോവുകയില്ല. ഇനി ഇത് മുത്തലഖുൽ ഫലാഹിനെയാണ് നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിജയത്തെ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? നൗഉ അല്ലെങ്കിൽ ദർജത്തും മിൻ ദർജാത്തിൽ ഫലാഹ്, അതിന്റെ ഏതെങ്കിലും ഒരു ഇനത്തെ അല്ലെങ്കിൽ ഒരു ദർജയെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിജയവും ഒരിക്കലും അയാൾക്കുണ്ടാവുകയില്ല എന്നല്ല, വിജയത്തിന്റെ ഒരു ഇനം, ഏതോ ഒരു ഇനം അല്ലെങ്കിൽ ഒരു ദർജ അയാൾക്ക് കിട്ടുകയില്ല. മറ്റത് കമാലിനെ നിഷേധിക്കുക അല്ല, പൂർണ്ണമായി നിഷേധിക്കുന്നു, ഇത് ഏതെങ്കിലും ഒരു ഇനത്തെ നിഷേധിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അത് എപ്പോഴായിരിക്കും? എന്തു വരുമ്പോഴാ? ചെറിയ ശിർക്ക് വരുമ്പോ. അപ്പൊ വലിയ ശിർക്കാണ് ഇയാൾ നേരത്തെ പറഞ്ഞല്ലോ മാ അഫ്ലഹത്ത അബദൻ എന്നത് ഇത് കെട്ടിത്തൂക്കിയവന്റെ അല്ലെങ്കിൽ ഈ ഐക്കല്ലും മേലസും വളയവും ധരിച്ചവന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടത്. ധരിച്ചവൻ ഇത് സ്വയം എന്റെ ഉപദ്രവത്തെ നീക്കാൻ കെൽപ്പുള്ളതാണ് എന്ന വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ അവൻ ഒരിക്കലും വിജയം കിട്ടുകയില്ല. അപ്പൊ അവിടെ മാ അഫ്ലഹത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫലാഹുൽ മുത്തലഖിനെയാണ് നിഷേധിക്കുന്നത്, വിജയത്തെ തന്നെ പൂർണ്ണമായി നിഷേധിച്ചു. ഇനി രണ്ടാമത്താളോ? ഇതൊരു സബബാണ് എന്ന വിശ്വാസത്തോടുകൂടിയാണ് കിട്ടിയതെങ്കിൽ അയാൾ എന്തേ ചെയ്യുന്നുള്ളൂ? ചെറിയ ശിർക്കേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് ഒരു കാലത്തും വിജയം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവുകയില്ല എന്നല്ല, വിജയത്തിന്റെ ഒരു ഇനം അല്ലെങ്കിൽ ഒരു ദർജ അയാൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ചെറിയ ശിർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണ് എന്താ രണ്ട് പ്രയോഗം പറഞ്ഞത്? രണ്ട് ഇസ്തിലാഹ്, അൽ ഫലാഹുൽ മുത്തലഖ്, മുത്തലഖുൽ ഫലാഹ്. ഇനി അതുപോലത്തെ വേറെ കുറയാണ് പറഞ്ഞത്. എന്താ പൊരുത്തന്റെ? അവനൊരിക്കലും വിശ്വാസിയാവുകയില്ല അല്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ രണ്ട് നിലക്കാകാം. അല്ലെങ്കിൽ ഒരുത്തൻ മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാകാം. എങ്ങനെ? അത് അൽ ഇസ്ലാമുൽ മുത്തലഖ് അല്ലെങ്കിൽ അൽ ഈമാനുൽ മുത്തലഖ് ആണെങ്കിൽ എന്തായി? തീരെ ഈമാനില്ല, തീരെ ഇസ്ലാമില്ല. മറിച്ച് എന്താണ്? തിരിച്ചാണെങ്കിലോ? മുത്തലഖുൽ ഇസ്ലാമ മുത്തലഖുൽ ഈമാനാണെങ്കിൽ നൗഉ അല്ലെങ്കിൽ ദർജയെ മാത്രമേ നിഷേധിക്കുന്നുള്ളൂ. അപ്പൊ രണ്ട് സാങ്കേതിക പ്രയോഗം മനസ്സിലാക്കിക്കുക. ഇവിടെ ശൈഖന്നെ വിശദീകരിച്ചതാണത്. അബദണ്ട് അബദൻ ഈ പറഞ്ഞ വിശ്വാസത്തിൽ കൂടിയാണെങ്കിൽ മറ്റത് അള്ളാന്റെ മഷിയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ചെറു ചുരുക്കും പൊറുക്കും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടും പൊറുക്കുകയില്ല എന്നാണ് ഇന്നല്ലാഹല യഗ്ഫിറ യുശ്രക ബിഹി എന്ന് പറഞ്ഞത് കിട്ടുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു മാസത്തിൽ വിശദീകരിച്ചത്. അതുകൊണ്ടല്ലേ പറഞ്ഞത് വിശ്വാസിയിൽ എന്തുണ്ടാകാം? ഈമാനും ചെറിയ ശിർക്കും ഒരുമിച്ചുകൂടാം. അത് വാഹിനെന്നാണ്, ഇത് വഹനൻ എന്നാണ്. രണ്ടും രണ്ടാണ്. മറ്റേതാ ദുർബലതയുള്ളത് അല്ലെങ്കിൽ തളർച്ചയുള്ളത് ഏതാണ്? മറ്റത് ദുർബലത അല്ലെങ്കിൽ ക്ഷീണം മസ്തനർത്ഥത്തിൽ വരുള്ളൂ അല്ലെങ്കിൽ ഇസ്മിനർത്ഥത്തിൽ. അത് രണ്ടും രണ്ട് പദമായിട്ടാണ്. താഴുള്ളതും ഉണ്ടാവും മസ്തജിദ് ചിലതിൽ താ വരും ചിലതുണ്ടാവില്ല. ഇവിടെ വാഹിന് തന്നല്ല അതിന്റെ ഇസ്മഫായിലിന്റെ രീതിയിലാണ് വന്നിട്ടുള്ളത്. കാത്തിബ് കാത്തിബത്ത് തന്നെ അവർ വാഹിൻ വാഹിനത്ത് താണ്ടെങ്കിൽ ഹാത്താണ്ടെങ്കിൽ എന്തായിരിക്കും സ്ത്രീലിംഗായിരിക്കും പൊതുവെ, അല്ലാത്തതും വരാം. ഏത് വാഹന എന്നുള്ളതോ അതിൽ താല്ല അപത് പുല്ലിംഗാണ്. പിന്നെ മൂന്നാമത്തത് വലഹു അൻ ഉഖബ ഇബ്നു ആമിർ മർഫൂഅൻ മൻ തഅല്ലഖ തമീമതൻ ഫലാ തമ്മല്ലാഹു ലഹു വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. അൻ ഉഖബ ഇബ്നു ആമിർ, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മർഫൂഅൻ മർഫൂഅയിട്ട് റഫ എന്നതർത്ഥം നേരത്തെ വായിച്ചാ അല്ലെ റഫിൽ ബലാഹി, റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ്, ബലാഹിനെ ഉയർത്താൻ. ഇവിടെ മർഫു എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത്. അപ്പൊ എന്താ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. ഹജീദിനെ കുറിച്ച് പറയും മർഫു ആയ ഹജീദ് എന്ന് പറഞ്ഞാൽ നബിയിലേക്ക് ഉയർത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ സഹാബിയിൽ വന്ന് നിൽക്കല്ല. പിന്നെന്താണ് അത്? സഹാബി ആരിൽ നിന്ന് കേട്ടിട്ടുണ്ട്? നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നബിയിലേക്ക് ഉയർത്തപ്പെട്ടതാണ്, നബിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പരമ്പര എത്തിയ ഹദീസിനാണ് എന്ത് പറയുക മർഫു എന്ന് പറയുക. അപ്പൊ അത് എന്താണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് ഉഖബന്റെ വാക്കല്ല. പിന്നെന്താണ് മർഫു ആൻ? അത് എങ്ങോട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട്? നബിയിലേക്ക് ഉയർത്തപ്പെട്ട ഹദീസാണെന്ന് അർത്ഥം. ഉഖബന്റെ വാക്കല്ല. മൻ തഅല്ലഖ തമീമതൻ, മൻ ആരെങ്കിലും തഅല്ലഖ അണിഞ്ഞാൽ, തമീമതൻ തമീമത്ത് ഏലസ് ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അണിയുകയാണെങ്കിൽ, ഫ ലാ അതമ്മല്ലാഹു ലഹു മൻ തഅല്ലഖ തമീമതൻ, ആരെങ്കിലും തമീമത്ത് ഏലസ് ധരിച്ചാൽ, ഫലാ അതമ്മല്ലാഹു ഫ അപ്പോൾ ലാ അതമ്മ, നേരത്തെ മാ അഫ്ലഹ എന്ന് പറഞ്ഞല്ലേ, അതമ്മ എന്ന തമ്മ എന്ന പൂർത്തിയായി, തമ്മ യത്തിമ്മു പൂർത്തിയാവുക, അതമ്മ എന്ന പൂർത്തിയാക്കി, തമ്മയത്തിമ്മു പൂർത്തിയായി, അത്തമ്മയുത്തിമ്മു പൂർത്തിയാക്കി, ഫലാ അത്തമ്മല്ലാഹു അല്ലാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുകയില്ല, ഫലാ അത്തമ്മല്ലാഹു ലഹു അല്ലാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുകയില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കാതിരിക്കട്ടെ. അത് വിശദീകരിക്കും പറയാം. ഫലാ അത്തമ്മല്ലാഹു ലഹു അല്ലാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അള്ളാഹു അവന് പൂർത്തിയാക്കാതിരിക്കട്ടെ, പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. രണ്ട് നിലക്കും പറയാം. വമൻ തഅല്ലഖ വദഅതൻ, ആരെങ്കിലും വദഅത്ത് അണിഞ്ഞാൽ, അതെന്താന്നുള്ള വിശദീകരണത്തിൽ വരുന്നുണ്ട്. വമൻ തഅല്ലഖ വദഅതൻ, ആരെങ്കിലും വദഅത്ത് അണിയുകയാണെങ്കിൽ, ഫലാ വദഅല്ലാഹു ലഹു അള്ളാഹു അവനെ വിട്ടേക്കുകയില്ല, വിടുകയില്ല, അല്ലെങ്കിൽ വിട്ടേക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശാന്തിയിലും സമാധാനത്തിലും അവനെ വിടാതിരിക്കട്ടെ, വിട്ടേക്കാതിരിക്കട്ടെ, ഉപേക്ഷിക്കാതിരിക്കട്ടെ. മൻ തഅല്ലഖ വദഅതൻ, ആരെങ്കിലും വദഅത്ത് അണിയുകയാണെങ്കിൽ, ഫലാ വദഅല്ലാഹു ലഹു, ഫലാ അതമ്മല്ലാഹു ലഹു എന്ന് പറഞ്ഞതുപോലെ വദഅ അതാവെന്ന് പറഞ്ഞാൽ വിടുക, ഉപേക്ഷിക്കുക, വിട്ടേക്കുക എന്നാണ്. ഫലാ വദഅ വിടുകയില്ല, അല്ലെങ്കിൽ വിടാതിരിക്കട്ടെ, അള്ളാഹു അവനെ വിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തില്? ശാന്തിയിലും സമാധാനത്തിലും, അല്ലെങ്കിൽ അതിന് അള്ളാഹു അവനെ വിട്ടുകൊടുക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയില്ല, വിടുകയില്ല. ഒന്ന് വായിക്ക. അൻ ഉഖബ ഇബ്നു ആമിരിൻ, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂഅൻ, നബിയിലേക്ക് ഉയർത്തപ്പെട്ടതായി പരമ്പര എത്തിയതായി മർഫൂആയ ഹദീസായിട്ട്. ഇനി നബി വരെ എത്തിയില്ല, സഹാബി വരെ എത്തിയതാണ്. സഹാബി പറഞ്ഞു, സഹാബി വരെ പരമ്പര എത്തിയിട്ടുണ്ട്. സഹാബി എന്ത് പറഞ്ഞിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയിൽ നിന്ന് ഞാൻ കേട്ടു, അല്ലെങ്കിൽ നബി എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നബിയെ ഞാൻ കണ്ടു എന്ന് സഹാബി പറയില്ല. അപ്പോ എന്താ എന്തല്ലത്? മർഫുവല്ല. അതിനാണ് എന്താ പറയുക? മുർസൽ എന്ന് പറയുക. സഹാബി വരെ പരമ്പര എത്തിയത്, നബിയിലേക്ക് ഉയരാത്തത്. നബിയിലേക്ക് ചേർത്തി പറഞ്ഞതാണെങ്കിൽ അത് മർഫുവാണ്. സഹാബിന്റെ വാക്കാണെങ്കിൽ, സഹാബി വരെ എത്തിയതാണെങ്കിൽ മുർസലാണ്. അതൊക്കെ വേറെ ഹസൻ മർഫു ആയിരിക്കും, പക്ഷെ എന്റെ സനദ പിന്നെ സഹീഹിന്റെ പിന്നെ പദവിയിലേക്ക് അത് ഉയർന്നിട്ടുണ്ടാവില്ല. സഹീഹിന്റെ താഴെയാണ് എന്ത് പറയാ, ഹസൻ എന്ന് പറയാ. മൻ തഅല്ലഖ തമീമത്തൻ, ആരെങ്കിലും ഏലസ് ധരിച്ചാൽ അല്ലെങ്കിൽ ഏലസ് ധരിച്ചവൻ, ഫലാ അതമ്മ, പൂർത്തിയാക്കുകയില്ല അല്ലെങ്കിൽ പൂർത്തിയാക്കാതിരിക്കട്ടെ, അല്ലാഹു അല്ലാഹു ലഹു അവന്. വമൻ തഅല്ലഖ വദഅത്തൻ, ആരെങ്കിലും വദഅത്ത് ധരിച്ചാൽ അണിഞ്ഞാൽ, ഫലാ വദഅ അല്ലാഹു ലഹു, അല്ലാഹു അവനെ അതിന് വിട്ടുകൊടുക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ശാന്തിയിൽ സമാധാനത്തിൽ അവനെ വിട്ടേക്കുകയില്ല അല്ലെങ്കിൽ വിടാതിരിക്കട്ടെ. ഇനി ഉഖബത് ബിൻ ആമിർ എന്ന് പറയുന്ന ആള് സഹാബിയാണ്, പ്രസിദ്ധനായ ഒരു ഫഖീഹാണ്. ഫഖീഹ് എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും കൃത്യമായി അതിൽ നിന്ന് വിധികൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ പഠിച്ച ആള്, അതാണ് ഫഖീഹ്. അപ്പോ സഹാബിയാണ്, സഹാബികളെ ഫഖീഹുമാരിൽപ്പെട്ട ഒരാളാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്ന ആളാണ് അത് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 3 വർഷക്കാലം അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായി ജോലി ചെയ്തിട്ടുണ്ട്. വലിയ ഈജിപ്തിലെ ഗവർണറായി 3 വർഷക്കാലം, ആരുടെ, മുആവിയയുടെ. അപ്പോ ഖലീഫ, ഖലീഫ ഓരോ സ്റ്റേറ്റിലേക്കും ഭരണാധികാരിയെ നിശ്ചയിക്കുന്ന ആൾക്കാണെന്ന് പറയാ, വലിയ എന്ന് പറയാ. ഏകദേശം 60 ഹിജ്റ 60 അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഇനി മൻ തഅല്ലഖ തമീമത്തൻ, തമീമത്ത് തമ്മ യത്തിമു അതമ്മ യുത്തിമു, നേരത്തെ പറഞ്ഞു ഫല അതമ്മല്ല, അള്ളാഹുവിന് പൂർത്തീകരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ പൂർത്തീകരിക്കുകയില്ല. അപ്പൊ തമ്മ യത്തിമു എന്ന് പറഞ്ഞാൽ എന്താ, പൂർത്തിയായി. അപ്പൊ തമാം, എന്താണ് തമാം എന്ന് പറഞ്ഞാൽ പൂർണ്ണത. സ്ക്രിയ നിൽക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് തസ്വിയത്തു സ്വലാ, തസ്വിയത്തു സുഫു, സഫ് നേരെയാക്കുക എന്നുള്ളത് മിൻ ഇഖാമി സ്വല അല്ലെങ്കിൽ മിൻ തമാമി സ്വല, അത് നമസ്കാരം നിർവഹിക്കുന്നതിൽ പെട്ടതാണ് സഫ് നേരെയാക്കൽ, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ തമാമിൽ പെട്ടതാണ് എന്താ, നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽ പെട്ടതാണ് സഫ് നേരെയാക്കി നിൽക്കൽ, അതാണ് തമാം. തമ്മ യത്തിമു തമാം, ആ വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്, തമീമത്ത് എന്നുണ്ടായത്. തമ്മ യത്തിമു തമീമത്ത്, തമ്മാതല വാക്കിനർത്ഥം പൂർണ്ണമായി. അപ്പൊ ഈ തമീമത്ത് എന്ന് ഈ കെട്ടുന്ന വസ്തുവിന് പേര് പറയാൻ കാരണം ഇവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. എന്താ അവന്റെ വിശ്വാസം, ഇത് അണിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമാകും. അപ്പൊ തമ്മ പൂർണ്ണമായി, ഇതണിഞ്ഞാൽ എന്റെ കാര്യം എന്ത് ചെയ്യും, പൂർണ്ണമാകും അല്ലെങ്കിൽ പൂർണ്ണമായി കിട്ടും, പൂർത്തീകരിക്കപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി അവൻ അണിയുന്നു. ആ വിശ്വാസത്തോടുകൂടി അണിയുന്നതിനാണ് ഈ കെട്ടുന്ന വസ്തുവിന് എന്ത് പറയുന്നത്, തമീമത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നുണ്ട് തമീമത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സാധനം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും എവിടെ അണിയുന്നതാണെങ്കിലും അതിനൊക്കെ എന്ത് പറയാം, തമീമത്ത് എന്ന് പറയാം. കാരണം അവന്റെ ഉദ്ദേശം എന്താ, ഇതുകൊണ്ട് കാര്യം പൂർണ്ണമാകുന്നു. അപ്പൊ കാര്യം പൂർണ്ണമാകുന്നു എന്ന വിശ്വാസത്തോടുകൂടി അണിയുന്നത് കൊണ്ട് തമീമത്ത് എന്ന് അതിന് ആ കെട്ടുന്ന വസ്തുവിന് പേര് പറയപ്പെട്ടു. പിന്നെ മൻ തഅല്ലഖ തമീമത്തൻ എന്നാണ് പിന്നെ അവിടെ ഒരു പ്രയോഗം. മൻ അല്ലഖ തമീമത്തൻ എന്നല്ല, അല്ലഖ എന്നർത്ഥം കൊളത്തിയിടുക, തൂക്കിയിടുക, ബന്ധിപ്പിക്കുക. തഅല്ലഖ എന്ന് പറഞ്ഞാലോ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം, തഅലീഖിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കാം. ഇവിടെ ശൈഖ് വിശദീകരിക്കുന്നതാണ് ലഫ്ളു തഅല്ലഖ, തഅല്ലഖ എന്നുള്ള വാക്ക് യഷ്മുലു അത്തഅലീഖ, തഅലീഖിനെ ഉൾക്കൊള്ളുന്നു. തഅല്ലഖ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ചു, നിലവിനെന്താണ് ബന്ധപ്പെട്ടു എന്നാൽ. പക്ഷെ അർത്ഥത്തിൽ എന്തുകൂടി വരുന്നു, ബന്ധിപ്പിക്കുക എന്നതുകൂടി വരുന്നു. അപ്പൊ ബന്ധം ഉണ്ടാകലുണ്ട്, ബന്ധിപ്പിക്കലുമുണ്ട്. ഇവൻ ഈ വസ്തുവിനെ എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നു. അതോടൊപ്പം അവിടെ ഒരു താല്ലുക്കും, താല്ലുക്കാണ് പ്രധാനം. അതെന്താ, മനസ്സ് ഈ വസ്തുവുമായി ബന്ധപ്പെടുന്നു, എന്റെ ഞാൻ ഉദ്ദേശിച്ച സംഗതി കിട്ടാൻ അല്ലെങ്കിൽ എന്റെ ഉപദ്രവം നീങ്ങാൻ ഈ വസ്തു കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ഈ വസ്തുവുമായി അവന്റെ മനസ്സിനെ എന്ത് ചെയ്തു, മനസ്സെന്ത് ചെയ്തു, ബന്ധപ്പെട്ടു. അപ്പൊ മനസ്സ് ഈ വസ്തുവുമായി ബന്ധപ്പെടുന്നു, ഈ വസ്തുവിനെ അവന്റെ ശരീരത്തിൽ അവൻ ബന്ധിപ്പിക്കുന്നു. അപ്പൊ തൈലീഖും നടക്കുന്നുണ്ട്, താല്ലുക്കും നടക്കുന്നുണ്ട്. തൈലീഖ് അല്ല വിഷയം, എന്താ വിഷയം, ഇപ്പൊ ഒരുത്തനൊരു വളയം വെറുതെ ഒരു വളയാണെന്ന് വിചാരിക്കുക, ഒരു ചെമ്പിന്റെ തകടിന്റെ വളയാണെന്നും, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അത് കുഴപ്പം വരുന്നത് എപ്പോഴാ? ഈ താലൂക്ക് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് മൻ അല്ലക തമീമത്തൻ എന്ന് പറയാതെ മൻ താലക തമീമത്തൻ എന്ന് പറഞ്ഞത്. അവിടെ താലൂക്കുമുണ്ട് തൈലീഖുമുണ്ട്, മനസ്സ് ബന്ധപ്പെടുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപയോഗിച്ചു. ഉണ്ട്, വന്നിട്ടുണ്ട് ഇവിടെ താലക്ക. മറ്റതിലെന്താണ്? രണ്ടത്തിലും പറയാം, സാധനം ബന്ധിപ്പിക്കുന്നു, മനസ്സിനെ ബന്ധിപ്പിക്കുന്നു, രണ്ടിൽക്കും അവിടെയും ബന്ധിപ്പിക്കലുണ്ട്. അപ്പൊ ഇവിടെ വസ്തു അണിയുന്നു, മനസ്സ് ബന്ധപ്പെടുന്നു. മനസ്സ് ബന്ധപ്പെട്ടതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അണിയുക എന്ന പ്രവർത്തനം അവനിൽ ഉണ്ടാകുന്നത്. ഇനി തമീമത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ സാധാരണഗതിയിൽ ഈ ഹറസാത്ത് മാലമണികളില്ലേ, മാലമണികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വസ്തു. എന്നിട്ടത് പിന്നെ ചെറിയ കുട്ടികളെയാണ് സാധാരണഗതിയിൽ അണിയിക്കുക. കുട്ടികൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടി അവരുടെ തണ്ടം കയ്യിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ ഒക്കെ തൂക്കുന്ന മാലമണികൾ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന വസ്തുവിനാണ് എന്ത് പറയാ? തമീമത്ത് എന്ന് പറയാ. എന്നാൽ വലിയ ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അണിയാറുണ്ട്. ഇനി തണ്ടം കയ്യിലായിക്കൊള്ളുന്നില്ല, നെഞ്ചിലായിക്കൊള്ളുന്നില്ല, വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അണിഞ്ഞാലും, ഇനി കണ്ണേറ് തടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, ഏതെങ്കിലും തരക്കുള്ള ഉപദ്രവം തടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അസൂയ തടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ശൈത്താന്റെ അതിരണ തടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, ഇങ്ങനെ ഏത് ആവശ്യത്തിന് വേണ്ടിയും, ഏതാളുകൾ ധരിച്ചാലും, ഏത് സ്ഥലത്തണിഞ്ഞാലും അതിനൊക്കെ എന്ത് പറയാം? തമീമത്ത് എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞെന്താണ്? ഇതുകൊണ്ടാണ് കാര്യം പൂർത്തിയാകുന്നത് എന്ന വിശ്വാസം. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എന്തിനും എന്ത് ഉപയോഗിക്കാം? തമീമത്ത് ഉപയോഗിക്കാം. എന്നാൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ അധികവും തമീമത്ത് ഉപയോഗിക്കാറുള്ളത് എന്തിനാണ്? കുട്ടികളുടെ കൈകളിലോ നെഞ്ചത്തോ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനാണ് എന്ത് പറയാ? തമീമത്ത് എന്ന് പറയാം. ഇതിനാണ് മലയാളത്തിൽ ഏലസേരാണ് അല്ലേ കുട്ടികളെ പണ്ട് മുലിയന്മാരെ ആൾക്കാരുണ്ട്. എന്റെ അടമ്പിരി വലിപ്പം എനിക്കറിയില്ല. ആ അയമല്ലേ, അതാണ് ഇവിടെ ഹറസാത്ത് അറിയാൻ കാരണം. മാലമണികൾ ഉപയോഗിച്ചുകൊണ്ട് എടമ്പിരി വലമ്പിരി അല്ലേ. ആണ് കുട്ടി, ചെറിയ കുട്ടി ഇതിനെ കുറിച്ച് അന്തല്ലാത്തതാണെങ്കിൽ ഓന് ശിക്ഷ അല്ലല്ലോ, ഓൻ തക്ലീഫില്ല. പ്രായവർക്ക് ഇത്തേനേശാണെങ്കിൽ ഓൻ ശിക്ഷ ഉണ്ടാവും. തമ്മാന്നെ പൂർണ്ണമായി തമീമത്ത്, കാര്യം പൂർണ്ണമാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, കെട്ടുന്നത്, അണിയുന്നത്. ഇനി അവ താലക്ക പറഞ്ഞു, തമീമത്ത് പറഞ്ഞു, അടുത്തെന്താ? ഫലാ അതമ്മല്ലാഹു ലഹു. അവിടെ പിന്നെ ശരിക്കെന്താണ്? ആരാണോ അണിഞ്ഞത്, അവിടെ വാചകം പൂർത്തിയായോ? പൂർത്തിയായോ? മൻ താലക്ക തമീമത്തൻ, തമീമത്ത് അണിഞ്ഞവനാരോ അവൻ. വാചകം പൂർത്തിയായോ? ഇല്ല. അപ്പൊ അതിന്റെ എന്ത് വരണം? അവിടെ മുഖത്തത വന്നിട്ടുള്ളൂ, എന്ത് വരണം? ഖബർ വരണം. അപ്പൊ ഈ വാചകം എന്താണ്? ജുംല ഖബരിയയാണ്. ഫലാ അത്തമ്മല്ലാഹു ലഹു, ആരാണോ അണിഞ്ഞത് അവന് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയില്ല. അപ്പൊ കിട്ടിയത് എന്തിനാ? പൂർത്തിയാകാനാണ്. പക്ഷെ അള്ളാഹു അവൻ എന്താക്കി കൊടുക്കൂല? പൂർത്തിയാക്കി കൊടുക്കുകയില്ല. അപ്പൊ ഈ ഫലാ അത്തമ്മല്ലാഹു ലഹു എന്നുള്ളത് ജുംല ഖബരിയയാണ്. അതിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ജുംലയാകുന്നു, വാചകമാകുന്നു. എന്നാൽ അതോടൊപ്പം അവിടെ എന്തുകൂടുണ്ട്? ബിമാനദ്ദു ആ, പ്രാർത്ഥന കൂടി ഉൾപ്പെടുന്നു. അതിനാണ് ഞാൻ നേരത്തെ രണ്ടർത്ഥം പറഞ്ഞത്. എന്ത്? ഫലാ അതമ്മല്ലാഹു ലഹു, അവിടെ ജുംല ഖബരിയ എന്ന മാത്രം നിലക്ക് പറയുമ്പോൾ എന്ത് പറയാ? അള്ളാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുകയില്ല. ഇനി അവിടെ ദുആ കൂടി ഉദ്ദേശിക്കാം, ആ അർത്ഥം കൂടിയതിലുണ്ട്. അപ്പൊ എന്ത് പറയാം? അള്ളാഹു അവന് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ എന്തായി മാറും? ഇത് അണിഞ്ഞവനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയാണ്. അപ്പൊ രണ്ട് സംഗതി മനസ്സിലാക്കാം. ഒന്ന്, അവൻ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാവുകയില്ല. അതോടൊപ്പം അവനെതിരിൽ ഒരു പ്രാർത്ഥന കൂടി വരുന്നു, അള്ളാഹു അവനത് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ ജുംല ഖബരിയ ബിമാനദ്ദു ആ, അവനെതിരുള്ള പ്രാർത്ഥനയുടെ ആശയം ഉൾപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഖബരിയായ ജുംലയാണ്. അതുപോലെ തന്നെയാണ് ശേഷം വരുന്നതിലും ഇത്. ഫലാ വദാ അല്ലാഹു ലഹു, അവിടെ എന്താ, ആരാണോ വദഅത്ത് അണിഞ്ഞവൻ, ഇവിടെ എന്താ ഫലാ വദഅ അല്ലാഹു ലഹു എന്നാൽ ജുംല ഖബരിയാണ്, ബിമാന ദുആ അടുത്തുണ്ട്, അള്ളാഹു അവനെ വിടുകയില്ല അല്ലെങ്കിൽ വിടാത്തോടുകൂടി വിടാതിരിക്കട്ടെ, ശാന്തിയിലും സമാധാനത്തിലും വിടാതിരിക്കട്ടെ. അപ്പോ ഖബറും വന്നു ദുആവും വന്നു. ഇനി വദഅത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു തമീമത്ത് എന്നത് പ്രത്യേക അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, വ്യാപകമായ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇതുപോലെ വദഅത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വദഫ് ചിപ്പി, കടലിൽ നിന്ന് വെള്ളത്തിൽ നിന്നെടുക്കുന്ന ചിപ്പി കൊണ്ടുണ്ടാക്കിയ ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു, അതിനാണ് എന്ത് പറയുക വദഅ. വദഅത്ത് എന്നാൽ തന്നെ ചിപ്പി, ഒരുതരം ചിപ്പിയാണ്. അപ്പൊ ആ ചിപ്പി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെമ്പിന് തകിടല്ല, വേറെ മറ്റേ പിന്നെ തലേണ പോലത്തെ തുണി കൊണ്ടോ കടലാസ് കൊണ്ടോ പിന്നെ ചതുരാകൃതിയിൽ മടക്കി കെട്ടിയതല്ല, ഇതൊക്കെ കെട്ടണ്ടല്ലോ. ഇതെന്തുകൊണ്ടുണ്ടാക്കുന്നതാണ്, ചിപ്പി കൊണ്ടുണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് വദഅത്ത്. അപ്പൊ ഇവര് പലതരം വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു, അതിനനുസരിച്ച് ഓരോ പേര് വീണു എന്ന് മാത്രം. ഇതും എന്താണ്, കുട്ടികൾക്കല്ല, സാധാരണ പിന്നെ വലിയ ആളുകൾക്ക് അവരുടെ നെഞ്ചിലണിയുന്നു, കൈത്തണ്ടയിലണിയുന്നു, കണ്ണേറിന് വേണ്ടി, അല്ലെങ്കിൽ ഏതൊരാപത്ത് തടയാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്, ഈ പിന്നെ തമീമത്ത് എന്ന് പറയുന്നത് മാലമണികൾ കൊണ്ടും ഉണ്ടാക്കുന്നതും ആ പിന്നെ കാര്യം പൂർത്തിയാകട്ടെ എന്ന ഉദ്ദേശമുള്ളത് കൊണ്ടും അതിനെന്ത് പറഞ്ഞു തമീമത്ത് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ കുട്ടിയേക്കാണ്, അല്ലാത്തവർക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വദഅത്ത് എന്ന് പറഞ്ഞാൽ ചിപ്പി കൊണ്ടുണ്ടാക്കുന്നതാണ്. ഉദ്ദേശം എന്താണ്, ഈ പറഞ്ഞ ഏതെങ്കിലും കണ്ണേറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ നീക്കാൻ വേണ്ടിയാണ്. അപ്പോ ഏത് വസ്തുവായിരുന്നാലും ശരി, ഉദ്ദേശം ഒന്നാണ്. എവിടെ അണഞ്ഞാലും ശരി, ഉദ്ദേശം ഒന്നാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലാ വദഅ അല്ലാഹു ലഹു എന്ന് പറഞ്ഞാൽ, ഫലാ തറഖഹു ദാലിക വലാ ജഅലഹു ഫീ ദഅത്തിൻ വസുകൂനിൻ വറാഹ എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. വലാ ജഅലഹു ഫീ ദഅത്തിൻ വസുകൂനിൻ വറാഹത്തിൻ, ആശ്വാസത്തിലും സമാധാനത്തിലും ശാന്തിയിലും അവനെ അല്ലാഹു ആക്കുകയില്ല, അല്ലെങ്കിൽ ആക്കാതിരിക്കട്ടെ. ഇവനിത് അണിഞ്ഞത് ശാന്തി കിട്ടാനാണ്, സമാധാനം ഉണ്ടാകാനാണ്, സ്വസ്ഥത ഉണ്ടാകാനാണ്. എന്നാൽ ഇതൊന്നും അവൻ ലഭിക്കുകയില്ല, അള്ളാഹു അവനത് നൽകാതിരിക്കട്ടെ. ഇനി വഫീരിവായ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അതല്ലേ, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, മൻ തഅല്ലഖ തമീമത്തൻ, ആരെങ്കിലും തമീമത്ത് അണിഞ്ഞാൽ, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മൻ തഅല്ലഖ തമീമത്തൻ, തഅല്ലഖ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു, തമീമത്ത് വിശദീകരിച്ചു. മൻ തഅല്ലഖ തമീമത്തൻ, തമീമത്ത് അണിഞ്ഞവൻ, ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞ വ്യത്യാസം, ആദ്യം പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അവന്റെ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. ഇവിടെയോ എന്തുകൊണ്ട് നബി അങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നമ്മൾ കണ്ട നമ്മളും എന്ത് പറയണം, ഫല വദഅ അല്ലാഹു ലഹു അല്ലെങ്കിൽ ഫല അതമ്മ അല്ലാഹു ലഹു എന്ന് പറയാം, അവനോടത് എതിർക്കാം. കാരണം അതിലെന്തുണ്ട്, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതും ഇന്ന് വിശദീകരിച്ചതുപോലെയും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച പോലെയും രണ്ട് നിലക്കാവാം. അണിഞ്ഞവന്റെ ഹാൽ അനുസരിച്ച് എങ്ങനെ ഈ ശിർക്ക് എന്താകാം, വലുതുമാകാം ചെറുതുമാകാം. വലുതാകുന്നത് എപ്പോഴാ, അത് സ്വയം ഗുണം ചെയ്യും അല്ലെങ്കിൽ ദോഷത്തെ തടുക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ വലിയ ശിർക്ക് എന്തായി, നരകത്തിൽ ശാശ്വതമായി തീരും, അല്ലെങ്കിൽ അത് ചെറിയ ശിർക്കായി തീരും. അപ്പൊ ശിർക്ക് വരും, അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവനെതിരെ പ്രാർത്ഥിച്ചത്. അപ്പൊ എന്താ നമ്മളെ ഹെഡിങ് എന്താ, മിനശിർക്കി, ശിർക്കിൽപ്പെട്ടതാണ് അല്ലെ ഹലക്കത്തും അല്ലെങ്കിൽ ഹൈത്തും ഒക്കെ അണിയൽ. അപ്പൊ അവിടെ എന്താ, ഇത് കണ്ടു അത്തരം ആളുകളെ കുറിച്ച് നബി അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു, പിന്നെ അതിൽ ശിർക്കുണ്ട് എന്ന് ഹദീസിലൂടെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഹെഡിങ്ങുമായി യോജിച്ചു വരുന്നു. അടുത്തത് വലിബ്നി അബി ഹാതിം അൻ ഹുദൈഫ അന്നഹു റഅ റജുലൻ ഫീ യദിഹി ഹൈത്തുൻ മിനൽ ഹുമ്മ ഫഖതഅഹു وتلا قوله تعالى وما يؤمن اكثرهم بالله الا وهم مشركون വലിബിനി അബി ഹാതിം അൻ ഹുദൈഫ. ഹുദൈഫ സഹാബിയാണ്. ആരാ? ഹുദൈഫത്തുബ്നുൽ യമാൻ. ഹുദൈഫത്തുബ്നുൽ യമാൻ. ഹുദൈഫന്റെ അജീസ്, ഹുദൈഫന്റെ അജീസ് ഇങ്ങനെ കേൾക്കല്ലേ അല്ലേ? ഏതാ ഹുദൈഫന്റെ അജീസ്? ഷെറിനെ കുറിച്ച് പറയുന്ന ഹദീസ്. എല്ലാവരും ഹെറിനെ കുറിച്ച് അറിയിക്കാൻ ഞാൻ ഷെറിനെ കുറിച്ച് പറയാം. ഇത്രന്റെ ഹദീസ് വരില്ലേ? മറ്റേ സംഘടന വേണ്ടെന്നുള്ള തെളിവാക്കി തെളിവാക്കി ആ ഹദീസ് ഉദ്ദേശിച്ചാണ്. ഹുദൈഫ അറിയാം, ഹുദൈഫത്തുബ്നുൽ യമാൻ. ഹുസൈൽ എന്നാണ് ഹുദൈഫത്തുബ്നുൽ യമാൻ എന്നാൽ യമാന്റെ പേര്, ബാപ്പന്റെ പേര് ഹുസൈൽ. ഹാ സീന് യാമ്, ഹാ സീന് സ്വാദല്ല. ഹുസൈൽ ഹുദൈഫത്തുബ്നു അൽ യമാൻ, അതായത് ഹുദൈഫത്തു ഇബ്നു ഹുസൈൽ. നേരത്തെ ഇമ്രാൻബിൻ ഹുസൈനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇയാളെ ഹുദൈഫയും വാപ്പ യമാൻ അല്ലെങ്കിൽ ഹുസൈൻ രണ്ടുപേരും എന്താണ്? സഹാബികളാണ്. അപ്പൊ വാപ്പയും മോനും സഹാബിയാണെങ്കിൽ എന്ത് വരണം? വായിക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്നാണ് പറയുന്നത്. റളിയല്ലാഹു അൻഹുമാ. ആ അതതിന്റെ ശേഷമുള്ള റിപ്പോർട്ടറാണ് താബി. പിന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാഹിബു സിർ, സ്വാഹിബു സിർ എന്താണ്? രഹസ്യ സൂക്ഷിപ്പുകാരൻ. സിർ എന്ന രഹസ്യം, രഹസ്യത്തിന്റെ ആള്, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഹുദൈഫ. സാഹിബു സിർ. അങ്ങനെ പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ കൂടെ ഹുദൈഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടി, നബീന്റെ സാഹിബായിട്ട്, കൂട്ടുകാരനായിട്ട്. ഇത് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബിയുടെ കൂടെ കൂട്ടിയെന്നതുകൊണ്ട് മാത്രമല്ല, ആ വരവിൽ കപടവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നടത്തിയ ഗൂഢാലോചനകളും തന്ത്രങ്ങളും നബിക്ക് അപകടം വരുത്താൻ വേണ്ടി അവർ ഉണ്ടാക്കിയ കുതന്ത്രങ്ങളുമൊക്കെ വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കപടവിശ്വാസികളുടെ പേരെണ്ണി പറഞ്ഞു. ഇന്നാലിന്നവൻ, 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 ഇവരൊക്കെ ആരാണ്? മുനാഫിഖാണ്. അത് ഹുദൈഫയോട് സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ പേര് ഹുദൈഫ എന്ന് ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്താൻ നബി പറഞ്ഞിട്ടുമില്ല. അപ്പൊ കപടവിശ്വാസികൾ ആരാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയ ആർക്കേ ഉള്ളൂ? നബിക്ക് മനസ്സിലെ? നബിക്ക് പോലും മനസ്സിലായിട്ടില്ല. അവിടെയാണ് യുദ്ധത്തിന് മുമ്പ് കള്ളത്തരം പറഞ്ഞിട്ടും യുദ്ധത്തിന് പിന്മാറിയുന്നത്. നബി അവർക്ക് വിശ്വസിച്ചവർക്ക് ഇളവ് കൊടുത്തു. എന്നാൽ നയതർക്കി ഇവരൊക്കെ കളവാണ് പറഞ്ഞത്, കപടവിശ്വാസികളാണെന്നുണ്ട്. അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ച് ഇന്നാലിന്നവനൊക്കെ കപടവിശ്വാസിയാണ് എന്ന് നബിക്ക് അറിവ് കിട്ടി. അത് ആരെ അറിയിച്ചു? ഹുദൈഫയെ അറിയിച്ചു. അതുകൊണ്ടാണ് സാഹിബു സിർ എന്ന് ഹുദൈഫ അറിയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫനോട് ചോദിക്കാറുണ്ടായിരുന്നു, നബി എണ്ണിയ കൂട്ടത്തിൽ ഞാനുണ്ടോ, ഞാൻ കപടവിശ്വാസിയാണോ എന്ന് ഹുദൈഫയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ചിത്രങ്ങൾ കാണാം. അപ്പൊ പോട്ടെ, സാഹിബു സിറാണ്. പിന്നെ ഹുദൈഫത്തുബ്നു അൽ യമാൻ അല്ലെങ്കിൽ ഹുസൈൻ. പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 36 ഹിജ്റ 36. ഇനി എന്താ ഹദീസിലുള്ളത്? അന്നഹു റആ റജുലൻ നബി സല്ലല്ലാഹു, അന്നഹു റആ റജുലൻ, അദ്ദേഹം ഒരാളെ കണ്ടു. ആര് കണ്ടു? നബിയെ കണ്ടതല്ലേ ഹുദൈഫെ? ആരാണത്? അന്നഹു റആ റജുലൻ. ഇവിടെ നബിന്റെ പേര് പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇത് മർഫു ആണോ അല്ലേ? എന്തേ മർഫു എന്നാൽ? നബിയിലേക്ക് ചേർത്തോ? ഇവിടെ നബിയിലേക്ക് ചേർത്തിയോ? നബി പറഞ്ഞുന്നുണ്ടോ? നബിയെ കണ്ടുന്നുണ്ടോ? നബിയെ കേട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? മർഫുവല്ല. ഇത് ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗ്രന്ഥത്തിന്റെ ശൈലി എന്താ? ഖുർആൻ, ഹദീസ്, സലഫുകളുടെ വാചകങ്ങൾ. ഇവിടെ ഇപ്പൊ ഖുർആൻ കൊടുത്തു, ഹദീസ് ഉമറിലായത്ത് കൊടുത്തു, ഹദീസ് കൊടുത്തു. ഇനി എന്താ പറയണത്? അസറാൻ സഹാബികളുടെ വാക്കാണ്, സലഫുകളുടെ വാക്കാണ്. അന്നഹു റഅ റജുലൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അന്നഹു എന്നാ ആര്? അന്ന ഹുദൈഫ. ഹുദൈഫ റളിയല്ലാഹു അൻഹു റഅ റജുലൻ ഒരാളെ കണ്ടു. ഫീയദിഹി, അയാളുടെ കയ്യിലുണ്ട്, ഹൈതുൻ, ഒരു നൂലുണ്ട്. മിനൽ ഹുമ്മാ, ഹുമ്മാ എന്നാ പനി. മിനൽ ഹുമ്മാ എന്നാ പനി കൊണ്ടുണ്ടാക്കിയ നൂലെന്നാ?
പനിയിൽ നിന്നുള്ള നൂലിന അല്ല, നേരത്തെ പറഞ്ഞെന്താ മിനൽ വാഹിന, അവിടെ മിൻ എന്തിനാ, ലി തഅലീൽ, കാരണം പറയാൻ വേണ്ടിയിട്ടാണ്, എന്തിനാണ്. അപ്പൊ ഇവിടെ ഹൈതും മിനൽ ഹുമ്മ, മീമിന് ശബ്ദം ഉണ്ടാവും, നിങ്ങളുണ്ടോ ഹുമ്മ, അപ്പൊ എന്താ മിന്നർത്ഥം, പനി കാരണത്താൽ, പനിയുണ്ടായതിനാൽ അണിഞ്ഞ ഒരു നൂലുണ്ട്. അപ്പൊ പനി ഉണ്ടായതുകൊണ്ട് പനി മാറാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ നൂലണിഞ്ഞത്. അങ്ങനെ പനി മാറാൻ നൂല് കെട്ടിയ ഒരാളെ ഹുദൈഫ കണ്ടു, ഫഖതഅഹു, ഖതഅ മുറിച്ചു, അറ്റിച്ചു, പൊട്ടിച്ചു, ഫഖതഅ അര് ഹുദൈഫ റളിയല്ലാഹു അൻഹു മുറിച്ചു ഹു അതിനെ, ഇതിനെ ഹു നന ഹൈത്ത്, ഇയാളുടെ കയ്യിലുള്ള കയറ് നൂല് എന്ത് ചെയ്തു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അറുത്തു കളഞ്ഞു. തലായത്തിലു തിലാവത്ത്, പാരായണം ചെയ്യുക, എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു അള്ളാഹുവിന്റെ ഈ ആയത്ത് വാക്ക്, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് വഹും ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു, ആമന യുഅ്മിനു വിശ്വസിച്ചു, വമാ യുഅ്മിനു വിശ്വസിക്കുകയില്ല, അക്തറുഹും, അക്തർ അധികവർ, അക്തറുഹും അവരിൽ, മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസിയാകുന്നില്ല, വിശ്വസിക്കുന്നില്ല, ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും ഇല്ല അല്ലാതെ, ഹും അവർ, പിന്നെ അവിടെ ഒരു വാവുണ്ട്, അതെന്താ, അത് നേരത്തെ പറഞ്ഞില്ലേ വഹിയ അലൈക്ക, ലോ മിത്ത വഹിയ അലൈക്ക, അവിടെ പറഞ്ഞ്, അവിടെ വാവനെന്തേ പറഞ്ഞ്, വാവ് എന്തിനാ, ഹാലാണ്, ആ സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ്, ഇവിടെ അങ്ങനെ തന്നെ വഹും അവർ ആയിരിക്കെ, ആയിക്കൊണ്ടല്ലാതെ, വഹും ഇല്ലാ വഹും അവർ ആയിക്കൊണ്ടല്ലാതെ, അവർ ആയിരിക്കേ അല്ലാതെ, എന്തായിരിക്കേ അല്ലാതെ, മുശ്രിക്കൂന പങ്കുചേർക്കുന്നവർ, അശർക്ക് യുശ്രിക്കു മുശ്രിഖ്, അതിന്റെ ജംഉ മുശ്രിക്കൂൻ, ഇല്ലാ വഹും മുശ്രിക്കൂൻ, പങ്കുചേർക്കുന്നവരായിട്ടല്ലാതെ അള്ളാഹുവിൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. വമാ യുഅ്മിനു അക്തറുഹും, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, ബില്ലാഹ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ പങ്കുചേർക്കുന്നവരായിട്ടല്ലാതെ. സൂറത്ത് യൂസുഫ് 106-ാമത്തെ ആയത്ത്. അന്നഹു റഅ റജുലൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, ഫീ യദിഹി, അയാളുടെ കയ്യിലുണ്ട്, ഹൈത്തുൻ നൂലുണ്ട്, മിനൽ ഹുമ്മ പനി കാരണത്താലുള്ള, പനിയാൽ കെട്ടിയ ഒരു നൂല്, ഫഖതഅഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അത് അറുത്തു കളഞ്ഞു, വതലാ ഖൗലഹു തആല, എന്നിട്ട് അല്ലാഹു തആലയുടെ വാചകമോതി, വമാ യുഅ്മിനു അക്തറുഹും, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. ഇവിടെ എന്താ, ഇവിടെ വിഷയവുമായി ഉള്ള ഇതിന്റെ ബന്ധം, ബാബുമായിട്ടുള്ളതിന്റെ ബന്ധം വളരെ വ്യക്തമാണ്. എന്താ, വളയമോ നൂലോ അതുപോലുള്ളതോ, അതുപോലുള്ള നേരത്തെ പറഞ്ഞു, വളയം നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താ നൂലണിയുന്നു. ഇവിടെ നൂല് എന്നുള്ളതും എന്തുകൊണ്ട് മുറിച്ചു, കാരണം അവിടെ അയാളുടെ ഹൃദയം താലുക്ക്, താലക്ക അല്ലെങ്കിൽ അല്ലക്ക, അവരുടെ ഹൃദയത്തെ അയാൾ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയം ഈ നൂലുമായി ബന്ധപ്പെടുന്നു, അതുകൊണ്ടാണ്. ഇനി നേരത്തെ വാഹിനിയാണ് പറഞ്ഞത്, ഇവിടെ ഇയാൾ എന്തിനാണ് അണിഞ്ഞത്, പനി കാരണത്താലാണ്. ഇനി സഹാബി ഹുദൈഫ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കണ്ടപ്പോ എന്ത് ചെയ്തു, അത് മുങ്കറാണെന്ന് നബിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ നബി ഇൻകാർ ചെയ്തു, എങ്ങനെ, നാവുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നബി പറഞ്ഞാൽ കേൾക്കുമെന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു പറഞ്ഞത്. ഇനി തടയാൻ പറ്റുമെങ്കിൽ തടയാം, അതാണല്ലോ മറ്റേ ഹദീസിൽ മർറാമിങ്കും മുങ്കരൻ ഫൽ യുഗയ്യിർഹു ബിയദിഹി, ആരെങ്കിലും മുങ്കർ കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ. ഇപ്പൊ ഭരണാധികാരി, ഭരണാധികാരിക്ക് എന്ത് ചെയ്യാം, കൈകൊണ്ട് തടയാം, പിടിച്ചുവെക്കാം, അതിനുള്ള അധികാരമുണ്ട്. ബാപ്പക്ക് മക്കളെ തടയാം, കൈകൊണ്ട് തടയാം. ഉത്തരവാദപ്പെട്ട ഒരാൾക്ക്, അയാളുടെ കീഴിലുള്ള ആളെ എന്ത് ചെയ്യാം, തടയാം. സഹോദരന് സഹോദരനെ, സഹോദരിയെ എന്ത് ചെയ്യാം, കൈകൊണ്ട് തടയാം. എന്നാ അതിന് കഴിയാത്ത ആൾക്കോ, കഴിയാത്ത ആള് അതുകൊണ്ട് പറയണം. ഇവിടെ ഇപ്പൊ ഹുദൈഫ എന്ത് ചെയ്തു, റളിയല്ലാഹു അൻഹു ഈ കണ്ട ആളെ കൈകൊണ്ട് അറുത്തു കളഞ്ഞു, നാവുകൊണ്ട് പറയാൻ നിന്നില്ല, എന്താ കൈകൊണ്ട് അത് അറുത്തു. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം, കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം, കൈകൊണ്ട് തടയണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പറ്റാത്തവനാണ് എന്ത്, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലെങ്കിലാണ് മറ്റത്, കൈ നാവുകൊണ്ട് തന്നത്. പിന്നെ കൈകൊണ്ട് അദ്ദേഹം അറുക്കാൻ കാരണം എന്താ, ഇത് അത്രക്ക് മുങ്കറായ സംഗതിയായതുകൊണ്ടാണ്. വെറുതെ വിട്ടാൻ പറ്റൂല, പിന്നെന്താണ്, ഇൻകാർ ചെയ്യേണ്ടതുണ്ട്. അത് അർത്ഥം മാറ്റാൻ പറ്റുമെങ്കിൽ അർത്ഥം മാറ്റന്നെ വേണം. അപ്പോ അത്രക്ക് ഗുരുതരമായ വിഷയമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹുദൈബ റളിയല്ലാഹു അൻഹു അത് അർത്ഥ് കളഞ്ഞത്. പിന്നതിൽ കൊടുത്തുള്ള വിശദീകരണം അവിടെ മിൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, നേരത്തെ പറഞ്ഞതുപോലെ തൈലീലിന് വേണ്ടി, പനി കാരണത്താൽ. അപ്പൊ ആ കാരണം വിശദീകരിക്കാനാണ്. പിന്നെ വമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വമായുമിനു അക്സറുഹും ബില്ല, അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. അതേതാ, ഏത് വിശ്വാസ, ഏത് വിശ്വാസ, ആ ഏത് വിശ്വാസ, ഇത് ആരെ കുറിച്ചാ, ആരെ കുറിച്ചാണ് ഈ ആയത്ത്, ചെറിയ ശിർക്ക് ചെയ്തതിനെ കുറിച്ചാണോ വലിയ ശിർക്ക് ചെയ്തതിനെ കുറിച്ചാണോ, വലിയ ശിർക്ക് ചെയ്തതിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പിന്നെ കാഫിരികളെ കുറിച്ചാണ്, മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വമാ യുമിൻ അക്തറുഹും ബില്ല, കാഫിറിന് അള്ളാഹുവിലുള്ള വിശ്വാസം എന്താ, ഏത് തൗഹീദ് അവൻ അംഗീകരിച്ചത്, റുബൂബിയത്താണ്. അപ്പൊ വമാ യുമിൻ അക്തറുഹും ബില്ല, അവരധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഏത് റുബൂബിയത്തിലുള്ള വിശ്വാസമുണ്ട്. ഇനി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ, റുബൂബിയത്ത് അംഗീകരിക്കുന്നു, പക്ഷേ മുശ്രിക്കൂൻ എന്തില്, ഫിൽ ഉലൂഹിയ, ഉലൂഹിയത്തിൽ അവർ പങ്കുചേർക്കുന്നു. അപ്പൊ റുബൂബിയ ഉലൂഹിയത്തിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളുകളിൽ അധികവും എന്താണ്, ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്നവരാണ്. അപ്പൊ എന്തിനാണ് ഈ ആയത്ത് ഇവിടെ ഓതിയത് സഹാബി, ആ നൂല് കെട്ടിയത് എന്താണ്, ശിർക്കാണ്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, കഴിഞ്ഞ ഹദീസിൽ വായിച്ചില്ലേ. അപ്പൊ അവിടെ ഹൈത്ത് കെട്ടി, ഹൈത്ത് എന്താണ്, ശിർക്കാണ്. അപ്പൊ ശിർക്ക് ഇതും നേരത്തെ പറഞ്ഞതുപോലെ നബി സഹാബിയിൽ കണ്ടു, ഇവിടെ ഹുദൈബ ഒരു മുസ്ലിമായ ആളിലാണ് കാണുന്നത്. അപ്പൊ അതെന്താ, ചെറിയ ശിർക്കാണ്. ഇനി ഇതിൽ നിന്ന് മറ്റു, അപ്പൊ എന്താ, ഒന്ന് റുബൂബിയത്ത് അംഗീകരിക്കുന്നു, എന്തിൽ പങ്കുചേർക്കുന്നു, ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്നു. അതാണ് ആയത്തിന്റെ രണ്ട് ഭാഗവും തമ്മിലുള്ള ബന്ധം. പിന്നെ ഈ ഈ ആയത്ത് ചെറിയ ശിർക്കിനെ സംബന്ധിച്ചല്ല, വലിയ ശിർക്കിനെ സംബന്ധിച്ചാണ്. വലിയ ശിർക്കിനെ സംബന്ധിച്ച ആയത്ത് ഇവിടെ സഹാബി എന്തിന് തെളിവാക്കി, ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് തെളിവാക്കി. ഇപ്പൊ നേരത്തെ നമ്മൾ സൂറത്ത് സുമറിൽ ആയത്ത് കൊടുത്തപ്പോ തുടക്കത്ത് പറഞ്ഞു എന്താണ്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വലിയ ശിർക്കിനെ സംബന്ധിച്ച ആയത്ത് ചെറിയ ശിർക്കിന് തെളിവാക്കി എന്തുകൊണ്ട്, അവിടെ രണ്ട് വജിഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സഹാബികൾ അങ്ങനെ തെളിവാക്കിയിരുന്നു, അത് നമുക്കൊരു തെളിവാണ്. വലിയ ശിർക്കിന്റെ ആയത്ത് എന്തിനു തെളിവാക്കാം, ചെറിയ ശിർക്കിന് തെളിവാക്കാം. കാരണം ഇവിടെ ഹുദൈബ റളിയല്ലാഹു അൻഹു ചെറിയ ശിർക്കിന് തെളിവാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് സഹാബത്ത് പിന്നെ വലിയ അല്ല, സഹാബികൾ അങ്ങനെ തെളിവാക്കിയിരുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ആയത്തിന്റെ സൂറത്ത് അധ്യായത്തിന്റെ തുടക്കത്തിൽ ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് അതിന് തെളിവായി വലിയ ശിർക്കുമായി ബന്ധപ്പെട്ട ആയത്ത് കൊടുത്തിട്ടുള്ളത്. നിർത്താലേ, അടുത്ത ക്ലാസ്സിലാക്കാം. ഇവിടെ ഈ ബാബ അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, വലിയ ശിർക്ക് വിശ്വാസിയിൽ എന്ത് ഒരുമിച്ച് കൂടാം, ഉണ്ടാകാം, ചെറിയ ശിർക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അത് മനസ്സിലാക്കാം. പക്ഷേ ഈമാനും വലിയ ശിർക്കും എന്താവില്ല, ഒരുമിച്ച് കൂടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അറിവ് നേടുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനുമുള്ള തൗഫീഖും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.